പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകൾ വണങ്ങിക്കൊണ്ട് ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ നമ്മുടെ തലകൾ വണങ്ങിയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളും വണങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ എന്തെങ്കിലും വിശേഷപരമായ ആവശ്യത്തിന് വേണ്ടി എത്ര പേർ പ്രാർത്ഥനയിൽ ഓർക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് പറയുമോ, ദൈവമേ, ഞാൻ തേടുന്നതായ കാര്യത്തെ ഇന്ന് രാത്രിയിൽ എനിക്ക് നൽകണമേ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്തായ അനുഗ്രഹത്തിന്റെ സിംഹാസനത്തെ ഇപ്പോൾ ഞങ്ങൾ താഴ്മയോടെ സമീപിക്കുമ്പോൾ വിശ്വാസത്താൽ ഞങ്ങൾ ഇതിനും അപ്പുറത്തേക്ക് നീങ്ങുന്നു. അവിടെ ദൈവവും ദൂതന്മാരും കെരുവുകളും കൂടാതെ സ്വർഗീയ സേന മുഴുവനും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സ്വർഗീയ പിതാവ് അറിയാതെ ഒരു പറവ പോലും നിലത്ത് വീഴുന്നില്ല എന്ന് നീ പറഞ്ഞിരിക്കുന്നു. അതിലും എത്രയോ കൂടുതലായി അങ്ങേക്കറിയാം. നൂറോളം ജനങ്ങൾ ഇവിടെ അവരുടെ തലകൾ വണങ്ങിക്കൊണ്ട് വിശേഷപരമായ അപേക്ഷകൾക്ക് വേണ്ടി അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. പിതാവ്, ഇന്ന് രാത്രിയിൽ ആവശ്യക്കാരുടെ ഈ ലോകത്തെ നീ കുനിഞ്ഞു നോക്കണമേ, കാരണം ഞങ്ങൾ ഒരാവശ്യക്കാരായ ജനമാകുന്നു. കൂടാതെ ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിവിടെ ഒരുമിച്ചുകൂടി പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തിങ്കിലേക്ക് ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ അങ്ങേക്ക് വെളിപ്പെടുത്തുകയാകുന്നു. ഞങ്ങൾ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്ത ലോകജനങ്ങളുടെ ഇടയിൽ നിന്നും പുറത്തു കടന്നു വന്നിരിക്കുന്നു. ഒരു വേർപെട്ട ജീവിതം ജീവിക്കുന്നതിനായി ഞങ്ങൾ കടന്നു വന്നിരിക്കുകയും അങ്ങയോട് ഞങ്ങളുടെ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിനുമാകുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഞങ്ങളുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആവശ്യക്കാരാകുന്നു എന്ന് പറയുന്നു. സ്നേഹവാനായ ദൈവമേ, അവർ ഓരോരുത്തരുടെയും അപേക്ഷകൾക്ക് നീ ഉത്തരം നൽകണമേ. അതുകൂടാതെ പിതാവേ, ഇന്ന് രാത്രിയിൽ നിന്റെ വചനത്തിൽ ഞങ്ങളെ സന്ദർശിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിവിടെ തെറ്റിതിരുത്തലിനും അറിവ് പ്രാപിക്കുന്നതിനും വന്നിരിക്കുന്നു. അതിനാൽ ഈ വർത്തമാനകാലത്ത് എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്കറിയുന്നതിനിടയാകുമല്ലോ. എന്ത് ചെയ്യണമെന്നും മുമ്പോട്ട് എന്ത് നോക്കണമെന്നും, കാരണം പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന എല്ലാ അടയാളങ്ങൾക്കും അനുസരിച്ച് കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവ്, ഞങ്ങൾ സമയത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിന്റെ മക്കൾക്ക് പൂർണ്ണ വിടുതൽ നൽകപ്പെട്ടിരിക്കും. ദൈവമേ, ഞങ്ങളെല്ലാവരെയും അവിടെ എത്തിച്ചേരാൻ പിതാവേ ഇടയാക്കണമേ. അവിടെ ഒരാൾ പോലും വിട്ടുപോകാൻ ഇടയാക്കരുതേ. കർത്താവെ, ഞങ്ങൾ ഇവിടെയായിരിക്കുന്നതിന്റെ ഉദ്ദേശം അത് തന്നെയാകുന്നു. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, കൂടാതെ ആ നാഴികയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുവാൻ ശ്രമിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ. ഇന്ന് രാത്രി ഞങ്ങൾ വീണ്ടും അപേക്ഷിക്കുന്നു. കൂടാതെ രോഗികളെ സൌഖ്യമാക്കണമേ. രോഗികളായും പീഡിതരായും ഈ കെട്ടിടത്തിലുള്ള എല്ലാവർക്കും വേണ്ടി കർത്താവെ, നീ അവരെല്ലാം സൌഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ചും ആത്മീയമായി ആവശ്യക്കാരായവരെ സൌഖ്യമാക്കണമേ. നഷ്ടപ്പെട്ട എല്ലാ ആത്മാക്കളെയും നീ രക്ഷിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശ്വാസികളെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. വിശ്വസിക്കുന്നവരായ നിന്റെ കുഞ്ഞുങ്ങളിൽ ശക്തിയും ബലവും നീ പുതുക്കണമേ. പിതാവ്, ഈ കാര്യങ്ങളെ അനുവദിച്ചേരണമേ. ഞങ്ങൾ അധികം അപേക്ഷിക്കുന്നു, കാരണം നീ ഞങ്ങളോട് സമൃദ്ധിയായി അപേക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നു. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിപ്പീൻ, അതിനാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനിടയാകട്ടെ. ഈ കാര്യങ്ങളെ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. ഇന്ന് രാത്രിയിൽ വീണ്ടും തിരികെ ഇവിടെയുള്ള ഈ ഹൈസ്കൂളിന്റെ പ്രസംഗപീഠത്തിലായിരിക്കുന്നതിനെ ഞാൻ തീർച്ചയായും ഒരു വലിയ സൌഭാഗ്യമായി കാണുന്നു. അത് സുവിശേഷം കേൾക്കുന്നതിനുവേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന ഈ നല്ല കൂട്ടം ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതിനുമാകുന്നു. എനിക്കറിയാവുന്നിടത്തോളം സത്യത്തെ നിങ്ങളോട് സത്യമായി പറയാൻ ദൈവത്തിന്റെ കരുണ എന്നെ സഹായിക്കുന്നതിനായി ഞാൻ അപേക്ഷിക്കുന്നു. അവനൊരു സിംഹത്തിന്റെ വായടയ്ക്കാൻ കഴിഞ്ഞിരുന്നതുപോലെ തന്നെ അവൻ ഇപ്പോഴും ഒരു മനുഷ്യന്റെ വായടയ്ക്കാൻ കഴിയും. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ടോ അവന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടോ എപ്പോഴെങ്കിലും പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ അവൻ എന്റെ വായടച്ചിട്ട് ഞാനത് പറയാനിടയാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കാരണം സത്യമായിട്ടും ഞാൻ സ്വയം സ്വർഗത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാത്തപക്ഷം ഞാനിവിടെ ആയിരിക്കില്ല. അതിനെല്ലാം പുറമെ ഞാനൊരു കള്ളനേതാവും ആരെങ്കിലും എന്തെങ്കിലും വ്യാജമായി ചെയ്തവനുമായിരിക്കും. ഞാനത് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞാനത് തമ്മിൽ ഒരു വ്യത്യാസവും അറിയില്ലാത്തവനാകുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നാളെ രാവിലെ ഇത് ദൈവ ഇഷ്ടമാണെങ്കിൽ ഞാൻ വിവാഹവും വിവാഹമോചനവും എന്ന വിഷയത്തെ ലക്ഷ്യമാക്കി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പെൻസിലും കടലാസുമായി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ അധിക സമയം എടുക്കില്ല. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് അതായിരിക്കുന്നു ഇവിടെ തിരികെ ആയിരിക്കുന്നതിനുള്ള എന്റെ ഉദ്ദേശവും. ആദ്യമായിട്ട് ഇന്ത്യാനയിലും അത് ഞാൻ നിങ്ങളോട് വാഗ്ദത്തം ചെയ്തിരുന്നു. കൂടാതെ ഞാൻ നാളെ രാവിലെയും വരാൻ ശ്രമിക്കുന്നതാണ്. എനിക്കത് നാളെ രാവിലെ കഴിഞ്ഞില്ലെങ്കിൽ നാളെ രാത്രിയിലാക്കും. എന്നാൽ ഞാൻ നാളെ രാവിലെ തന്നെ അത് ശ്രമിക്കാൻ പോകുന്നതാണ്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ആ വിഷയത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടിയാകുന്നു. അത് രണ്ട് വീക്ഷണഗതിയുമാകുന്നു. സത്യം എന്താണെന്ന് അറിയുന്നതിന് ദൈവം നമ്മെ സഹായിക്കുന്നതിനിടയാകട്ടെ. സത്യം എന്താണെന്ന് അറിയാൻ മാത്രം, അതിനാൽ നമുക്ക് സത്യത്തിലും വെളിച്ചത്തിലും നടക്കാൻ കഴിയും. നാം, നിങ്ങൾക്കറിയാമോ, ഒരു നിറക്കാരനായ പഴയ സ്നേഹിതനുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറയും, സഹോദരൻ ബില്ലി, അദ്ദേഹം പറഞ്ഞു, നദിക്കരയിലെത്തുമ്പോൾ യാതൊരു കുഴപ്പവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ ടിക്കറ്റ് എന്റെ കയ്യിൽ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചൂളമടിക്കുമ്പോൾ ഞാൻ യാതൊരു കുഴപ്പവും അവിടെ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വളരെ സമയം മുമ്പേ കർത്താവിനോട് അപേക്ഷിച്ചിരുന്നു, എന്തെങ്കിലും തെറ്റായിട്ട് എന്റെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അത് ശരിയാക്കുന്നതിനിടയാകട്ടെ. എന്നിട്ട് പറഞ്ഞു, കാരണം കപ്പൽ മറുവശത്തേക്ക് പോകുന്നതിനായി നീങ്ങുമ്പോൾ ആ രാവിലെ സമയം ഇരുട്ടും കോളുമായിരിക്കും. എന്നിട്ട് പറഞ്ഞു, ഞാൻ യാതൊരു തടസ്സപ്പെടുത്തലും ആഗ്രഹിക്കുന്നില്ല, അവയെല്ലാം ഞാൻ ഇപ്പോൾ തന്നെ ശരിയാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് നാം ഇവിടെയായിരിക്കുന്നത്. എല്ലാ തടസ്സങ്ങളെയും ശരിയാക്കിയെടുക്കാൻ ശ്രമിക്കുകയും അതിനാൽ നമുക്ക് ആ നാഴികയിൽ അപ്പുറത്തേക്ക് നടന്നിറങ്ങാൻ കഴിയും. ഇപ്പോൾ ഞാൻ ദീർഘസമയം ഇന്ന് രാത്രിയിൽ സംസാരിക്കുകയില്ല, കാരണം നമുക്ക് രണ്ട് സഭായോഗങ്ങൾ നാളെ ഉണ്ടായിരിക്കുന്നു. അതിനുശേഷം ഉടനെ തന്നെ ഞാൻ മറ്റെവിടേക്കെങ്കിലും പോകുകയും അത് മറ്റൊരിടത്ത് കൂടുതൽ യോഗങ്ങൾക്ക് വേണ്ടിയാകുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ആവർത്തന പുസ്തകത്തിലേക്ക് തിരിക്കാം. ഞാൻ 16 അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 16:1-3 വരെ. ആബീബ് മാസം ആചരിച്ച് നിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ കൊണ്ടാടണം. ആബീബ് മാസത്തിലല്ലോ 4-ാമത്തെ മാസം നിന്റെ ദൈവമായ യഹോവ രാത്രിയിൽ നിന്നെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ചത്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹായാഗമായി ആടുകളെയും മാടുകളെയും അറുക്കണം. യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത്. ഇപ്പോൾ ഇന്ന് രാത്രിയിലെ എന്റെ വിഷയം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആരാധനാ സ്ഥലം എന്നതാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആബീബ് മാസം എന്നവിടെയുള്ളത് ഏപ്രിൽ മാസം എന്നർത്ഥമാക്കുന്നു. ഏപ്രിൽ മാസത്തിലാണ് അവർ പുറത്തു കൊണ്ടുവരപ്പെട്ടത്. ഇപ്പോൾ വിചിത്രമായ കാര്യമെന്നത്, ഇന്ന് രാത്രിയിൽ നാം ദൈവത്തിന്റെ ആരാധകരായിരിക്കെ നാം ജീവിക്കുന്ന ഈ ദിവസത്തിൽ നാം ജനങ്ങളുടെ ഇടയിൽ വളരെയധികം വ്യത്യസ്തമായ ആശയങ്ങൾ കാണുന്നു. ഒരു കാര്യത്തെക്കുറിച്ച് വ്യത്യസ്തമായ ആശയങ്ങൾ ഉള്ളിടത്തോളം അവിടെ വ്യത്യസ്തമായ ചോദ്യങ്ങളുണ്ടായിരിക്കും. ഒരു സത്യമായ ഉത്തരം മാത്രമേ ചോദിക്കപ്പെടുന്ന എല്ലാ ചോദ്യത്തിനും ഉണ്ടായിരിക്കേണ്ടതുള്ളൂ. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, എന്താകുന്നു ഇത്? കൊള്ളാം. അവർ പറയും, ഇതൊരു മേശയാകുന്നു. എന്തിനു വേണ്ടിയാകുന്നു ഇത്? നോക്കൂ. ഇപ്പോൾ അവിടെ മറ്റാരെങ്കിലും പറയാനിടയുണ്ട്, അതൊരു തടിപ്പലകയാണ്. ശരിയാണ്, അതൊരു തടിപ്പലകയുമാകുന്നു. എന്നിരിക്കലും അതൊരു മേശയാകുന്നു. നിങ്ങൾ നോക്കൂ, അവിടെ ഒരു യഥാർത്ഥമായ ഉത്തരം അതിന് നൽകേണ്ടതായിട്ടുണ്ട്. ഞാൻ എന്തിനെക്കുറിച്ചെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവിടെ ഒരു സത്യമായ ഉത്തരം ഉണ്ടാകേണ്ടത് ആവശ്യമാകുന്നു. അതിനോട് വളരെ അടുത്തായി എന്തെങ്കിലും ആയിരിക്കാൻ കഴിയും, എന്നാൽ അവിടെ ഒരു സത്യമായ നേരായ ഉത്തരം ഏതൊരു ചോദ്യത്തിനും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ആ കാരണത്താൽ നമ്മുടെ ജീവിതത്തിൽ കടന്നുവരുന്ന എല്ലാ ചോദ്യത്തിനും ഒരു യഥാർത്ഥമായതും ശരിയായതുമായ ഉത്തരം ഉണ്ടായിരിക്കണം. അങ്ങനെ ഇപ്പോൾ ഇന്ന് നാം കേൾക്കുന്നത്, നാം പറഞ്ഞു കേൾക്കുന്നത് ഇന്ന് ലോകത്തിലുള്ള നമ്മുടെ വളരെയധികം ആളുകൾ തന്നെ ഒരു സുവിശേഷ പ്രസംഗികനായിരിക്കെ വളരെയധികം യാത്രകൾ കടൽ കടന്നും ലോകമൊട്ടുക്കുമായി ഞാൻ എടുത്തിട്ടുണ്ട്. വളരെയധികം വ്യത്യസ്ത മതങ്ങളുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിപ്രകാരം ബുദ്ധർ, മുഹമ്മദീയർ, സിഖുകാർ, ജൈനികൾ, അങ്ങനെ അതിലും കൂടുതൽ ലോകത്തിലുള്ള മതങ്ങളുമായിട്ടാകുന്നു. അതിനുശേഷം ഇവിടെ നമ്മുടെ സ്വന്തം അമേരിക്കയിലും മറ്റുള്ള വിദേശ രാജ്യങ്ങളിലും നമ്മുടെ എല്ലാവിധ വ്യത്യസ്തമായ സഭകളെയും കണ്ടുമുട്ടുന്നു. അത് നമ്മുടെ സഭാസമുദായ സഭകളാകുന്നു. അത് തുടങ്ങുന്നത് ആദ്യകാലത്തെ റോമൻ കത്തോലിക്ക സഭയും അതിനെ തുടർന്ന് യവനരും മറ്റെല്ലാം കൂടി അങ്ങനെ വ്യത്യസ്തമായ ആചാരങ്ങളാകുന്നു. അങ്ങനെ അത് തുടർന്നിട്ട് എല്ലാ സഭാസംഘടനയുടെ കാലഘട്ടങ്ങളിലും കൂടി 900-ലധികം വ്യത്യസ്തമായ പ്രൊട്ടസ്റ്റന്റ് സഭാസംഘടനകളുമാകുന്നു. ഇപ്പോൾ അവരിൽ ഓരോരുത്തർക്കും തീർച്ചയായും നിങ്ങൾക്ക് അവരുടെ ആശയങ്ങൾ കാണുവാൻ കഴിയും. കൂടാതെ എനിക്കവരെ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല. അവരിൽ ഓരോരുത്തരും അവർ സത്യമാണെന്നും അവരുടെ പക്കൽ സത്യമുണ്ടെന്നും അവർ അവകാശപ്പെടുന്നു. അതോടൊപ്പം ആ സഭകളിൽ അവകാശപ്പെടുന്നവരും അത് വിശ്വസിച്ചിരിക്കണം. കാരണം അവരവരുടെ ലക്ഷ്യസ്ഥാനം, അവരുടെ നിത്യ ഉദ്ദിഷ്ട സ്ഥാനം ആ സഭയുടെ ഉപദേശങ്ങളിൽ ഉറപ്പിച്ചിരിക്കുന്നു. അവരിൽ ഒരാളിൽ നിന്നും മറ്റൊരാൾ തമ്മിൽ അത്രമാത്രം വ്യത്യസ്തരായിട്ട് 900-ലധികം വ്യത്യസ്തമായ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നു. ആ കാരണത്താൽ 900-ലധികം വ്യത്യസ്തമായ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കെ അവിടെ ശരിയായ ഒരു ഉത്തരം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാകുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി നാം സ്വർഗത്തിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ അത് നാം എല്ലാവരും സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുന്നതിനു വേണ്ടിയാകുന്നു. അതിനുവേണ്ടി അത് കണ്ടുപിടിക്കുന്നതിനായി ഞാൻ തിരുവെഴുത്ത് തിരയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇതൊരു വേദപുസ്തകത്തിലെ ചോദ്യമാണെങ്കിൽ പിന്നെ അതിന് വേദപുസ്തകത്തിൽ നിന്നും ഒരു ഉത്തരവുണ്ടായിരിക്കണം. അതൊരു കൂട്ടം മനുഷ്യരിൽ നിന്നോ ഏതെങ്കിലും വിശേഷ കൂട്ടായ്മയിൽ നിന്നോ വരാൻ സാധ്യമല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഉപദേഷ്ടാവിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സഭാസംഘടനയിൽ നിന്നോ വരാൻ സാധ്യമല്ല. അത് നേരെ തിരുവെഴുത്തിൽ നിന്നും ദൈവം ആരാധനയ്ക്ക് കണ്ടുമുട്ടുന്ന സ്ഥലത്തു നിന്നും വരേണ്ടിയിരിക്കണം. അതുകൊണ്ട് അവൻ ദൈവമായിരിക്കെ എവിടെയൊരു കണ്ടുമുട്ടുന്ന സ്ഥാനമുണ്ടായിട്ട് അവൻ അവിടെ കണ്ടുമുട്ടുന്നു. ഇപ്പോൾ ആവർത്തന പുസ്തകത്തിൽ ഇവിടെ അതിന്റെ ആരംഭത്തിൽ മോശ തിരുവെഴുത്ത് തിരികെ ആവർത്തിക്കുന്നതായി നാം കാണുന്നു. അത് അവനവരോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു. ദൈവം എപ്രകാരം ഒരു വലുതും ശക്തിയേറിയതുമായ കരത്താൽ മിസ്രയീമിൽ നിന്നും അവരെ കൊണ്ടുവന്നിട്ട് ആദ്യം അവരെ സ്ഥാപിച്ചിരുന്നു. അവർ മിസ്രയീമിൽ നിന്ന് പുറത്തു കടന്നു വരുന്നതുവരെ ദൈവത്തിന്റെ ജനങ്ങൾ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം അവർ ദൈവത്തിന്റെ സഭ എന്ന് വിളിക്കപ്പെട്ടു. കാരണം ഒരു സഭ എന്ന് പറയുന്നത് ഒരു ഒത്തുചേരലാകുന്നു, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സഭ എന്ന് വെച്ചാൽ വിളിച്ചു പുറത്താക്കപ്പെട്ടവർ എന്നർത്ഥമാകുന്നു. വിളിച്ചു പുറത്താക്കപ്പെട്ടവരായ ജനങ്ങൾ അവർ മിസ്രയീമിൽ നിന്നും സഭയാകുന്നതിനുവേണ്ടി പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, അവർ ദേവാലയം സ്ഥാപിക്കുകയും അവർ അതുപോലെ മറ്റെന്തും ചെയ്യുന്നതിന് മുമ്പേ ഞാൻ എന്റെ ആരാധനയുടെ സ്ഥാനം തെരഞ്ഞെടുത്ത് എന്റെ നാമത്തെ അതിലിടും. അങ്ങനെ ആ ഒരൊറ്റ സ്ഥലത്ത് മാത്രം ദൈവം ആരെയും എപ്പോഴെങ്കിലും കണ്ടുമുട്ടുന്നത് തന്റെ സ്വന്തം തെരഞ്ഞെടുക്കലാൽ മാത്രമാകുന്നു. അവൻ തന്റെ സ്ഥാനത്തെ തെരഞ്ഞെടുത്തു. അവൻ തെരഞ്ഞെടുത്ത സ്ഥാനത്ത് അവൻ തന്റെ നാമത്തെ സ്ഥാപിച്ചു. രണ്ടാമത്തെ വാക്യം ഇവിടെ നമ്മോടത് പറയുന്നു, അതായത് യഹോവ തന്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ജനങ്ങൾ അവന് യാഗം കഴിക്കണം. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യം എന്താണെന്നാൽ ആ സ്ഥലം എവിടെയാണെന്ന് നാം കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നു. 900+ വ്യത്യസ്തമായ ആശയങ്ങളോടുകൂടി അന്യജാതികളുടെ മതത്തെ എല്ലാം ഒഴിവാക്കി കളഞ്ഞുകൊണ്ട് ക്രിസ്തു മതത്തെക്കുറിച്ച് മാത്രമാണ് നാം സംസാരിക്കുന്നത്. അതിനാൽ എനിക്ക് പുറജാതികളോട് ഒരു സഹാനുഭൂതിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ തീർച്ചയായും അവരുടെ അടുക്കൽ ചെന്നിട്ട് അവരോട് സംസാരിക്കുകയില്ലായിരുന്നു. എന്നാൽ അവർ തെറ്റാണ്. ക്രിസ്തു മതം മാത്രമാണ് സത്യമായ മതം, അത് ക്രിസ്തു മതമാകുന്നു. ഞാനിത് പറയുന്നത് ശരിക്കും ഞാനൊരു ക്രിസ്ത്യാനിയാകുന്നതിന്റെ കാരണത്താലല്ല, എന്നാൽ അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതിന്റെ കാരണത്താലാണ്. ശരിയായ ഏകമതം അതൊന്നു മാത്രമാണ്. ഞാൻ എല്ലാ 4 മണിക്കൂറിലും വെള്ളക്കുതിരെ മാറ്റിക്കൊണ്ടിരിക്കുന്ന കല്ലറയിൽ പോയിട്ടുണ്ട്. അവിടെ മുഹമ്മദ് ക്രിസ്തുവിന് ശേഷമുള്ള ഒരു മഹാനായ പുരോഹിതനും കൂടാതെ നേതാവുമാകുന്നു. അദ്ദേഹം ഒരു പ്രവാചകനാകേണ്ടതിന് സങ്കല്പിക്കപ്പെടുകയും അദ്ദേഹം എന്തായിരുന്നുവെന്ന് ഞാൻ സംശയിക്കുന്നില്ല. അത് നേരെ മക്കാബി സഹോദരന്മാർക്ക് ശേഷമായിരുന്നു. എന്നാൽ അവർ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും ഉയർത്തെഴുന്നേറ്റിട്ട് ലോകത്തെ മുഴുവനും പിടിച്ചടക്കുമെന്ന് അവകാശപ്പെട്ടിരുന്നു. ഇപ്പോൾ ഏകദേശം എല്ലാ 4 മണിക്കൂർ കഴിയുമ്പോൾ അവർ കാവൽക്കാരെ മാറ്റുകയും ഒരു വെള്ളക്കുതിരയെ കല്ലറയിൽ നിർത്തിയിരിക്കുകയും ചെയ്യുന്നു. അവർക്ക് 2000 വർഷങ്ങളായിട്ട് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റിട്ട് ലോകത്തെ പിടിച്ചടക്കും എന്ന പ്രതീക്ഷയിൽ മുമ്പോട്ടു പോകുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ബുദ്ധന്റെ അടുക്കിലേക്ക് പോകൂ. ബുദ്ധൻ 100 വർഷങ്ങൾ ജീവിച്ചിരുന്നു. ഏകദേശം 2300 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജപ്പാന്റെ ദേവനാകുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു തത്വജ്ഞാനിയായിരുന്നു, കൺഫ്യൂഷ്യസിനെയും മറ്റും പോലെ എന്തോ ആയിരുന്നു. എന്നാൽ ഇവരെല്ലാം സ്ഥാപകരും അതുപോലെയുള്ളവരുമായിട്ടോ അവരെല്ലാം അവരുടെ തത്വജ്ഞാനവുമായി മരിച്ചുപോകുകയും അടക്കപ്പെട്ട് കല്ലറയിലുമായിരിക്കുന്നു. എന്നാൽ ക്രിസ്തുമതം അത് യേശു ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടിട്ട് അവിടെ ഒരു ഒഴിഞ്ഞ കല്ലറയാകുന്നു. ഈ ഭൂമിയിൽ നിന്നിട്ടുള്ള മനുഷ്യരിൽ അവൻ ഒരുവൻ മാത്രമാണ് ജീവിച്ചുകൊണ്ട് പറഞ്ഞത്, എന്റെ ജീവനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. അങ്ങനെ അവനത് ചെയ്തു. അങ്ങനെ അവൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു. അവൻ ജീവിക്കുന്നു എന്ന് നാം അറിയുന്നു. കാരണം അവൻ നമ്മോടുകൂടെ സ്വയം അവനെ തന്നെ ഭൌതിക അടയാളത്താലും അത്ഭുതങ്ങളാലും തെളിയിക്കുകയും അത് നമ്മെ കാണിക്കുന്നതിനായി അവൻ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തതുമാകുന്നു. അതത്രയുമായിട്ട് ഒരാക്തി സ്തംഭമായി മരുഭൂമിയിൽ കൂടി ഇസ്രായേൽ മക്കളെ നയിച്ചവൻ ഇന്ന് നമ്മോടുകൂടെ ആയിരിക്കുന്നു. അതിന്റെ ചിത്രത്തെ തന്നെ എടുക്കപ്പെട്ടിരിക്കുന്നു. ഈ കാലത്തേക്ക് വേണ്ടി അവൻ വാഗ്ദത്തം ചെയ്തിരുന്ന അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും അവൻ നിർവഹിച്ചിരിക്കുന്നു. ഈ ദിവസത്തേക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സകല വചനങ്ങളും വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതായി നാം കാണുന്നു. ആ കാരണത്താൽ ബാക്കിയുള്ള പുറജാതികളുടെ ലോകം അതിനപ്പുറത്തായിരിക്കുന്നു. ഇത് ക്രിസ്തു മതമാകുന്നു. ഇപ്പോൾ എവിടെയാണ് ദൈവം കണ്ടുമുട്ടുന്നത് എന്നതിനെക്കുറിച്ച് 900+ ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കെ, അവൻ മെഥഡിസ്റ്റുകാരിലാണോ കണ്ടുമുട്ടുന്നത്, അതോ അവൻ ബാപ്റ്റിസ്റ്റുകാരിലാണോ കണ്ടുമുട്ടുന്നത്, അവൻ ഇതിലാണോ അതിലാണോ മറ്റെന്തിനെങ്കിലുമാണോ കണ്ടുമുട്ടുന്നത്, ഇപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഭയത്തോടും വിറയലോടും കൂടി ഓരോരുത്തരും അവരുടെ സ്വന്തം രക്ഷയെ തേടേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ തിരുവെഴുത്തിൽ നിന്നും ദൈവം എവിടെയാണ് തന്റെ ജനങ്ങളുമായി കണ്ടുമുട്ടുകയും ആരാധിക്കുകയും ചെയ്യുന്ന ശരിയായ സ്ഥാനത്തെ കണ്ടുപിടിക്കാനും തെളിയിക്കാനും വേണ്ടി ശ്രമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ സ്ഥലം അതാണെങ്കിൽ ആ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ അവൻ എപ്പോഴായാലും കണ്ടുമുട്ടുകയുള്ളൂ. ഇപ്പോൾ നാം ഈ വിഷയത്തെ ആവർത്തന പുസ്തകത്തിൽ നിന്നും എടുത്തിരിക്കുന്നു. അതൊരു യവന ഭാഷയിലെ വാക്കായിട്ട് അതിന് കൂട്ടർത്ഥമാണുള്ളത്, അല്ലെങ്കിൽ അതർത്ഥമാക്കുന്നത് 2 ന്യായപ്രമാണങ്ങൾ എന്നാകുന്നു. യവന ഭാഷയിൽ ആവർത്തന പുസ്തകം എന്ന് വെച്ചാൽ 2 വ്യത്യസ്ത നിയമങ്ങൾ എന്നാകുന്നു. അങ്ങനെ അത് തന്നെയാണ് ദൈവത്തിനുള്ളത്. അത് 2 വ്യത്യസ്ത നിയമങ്ങളാകുന്നു. അവയിൽ ഒന്ന് മൃത്യുവിന്റെ ന്യായപ്രമാണവും മറ്റേത് ജീവന്റെ ന്യായപ്രമാണവുമാകുന്നു. ദൈവത്തിന് 2 ന്യായപ്രമാണങ്ങളുണ്ട്. അവനെ പിന്തുടർന്ന് അവനെ സേവനം ചെയ്ത് അവനെ ആരാധിക്കുന്നത് ജീവനാകുന്നു, അതിനെ നിഷേധിച്ചു കളയുന്നത് മരണമാകുന്നു. അവിടെയാണ് ദൈവത്തിന്റെ ഈ രണ്ട് ന്യായപ്രമാണങ്ങൾ. ഇപ്പോൾ ആ ന്യായപ്രമാണങ്ങളിൽ ഒന്ന് സീനായി പർവ്വതത്തിൽ വെച്ച് ലോകത്തിന് തിരിച്ചറിയിക്കപ്പെട്ടു കൊടുത്തു. ദൈവം മോശയ്ക്കും ഇസ്രായേലിനും ന്യായപ്രമാണം നൽകി. ന്യായപ്രമാണത്തിന് അവരെ സഹായിക്കാൻ കഴിയും എന്നുകൊണ്ടല്ല, എന്നാൽ ന്യായപ്രമാണം അവരെ അവർ പാപികളാണെന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രം ചെയ്തിരുന്നു. ആ സമയം വരെ പാപം എന്താണെന്ന് അവർക്കറിയില്ലായിരുന്നു. അത് അവർക്കൊരു ന്യായപ്രമാണം ഉണ്ടാകുന്നത് വരെയായിരുന്നു. ഒരു പിഴ കൂടാതെ ഒരു ന്യായപ്രമാണം ഉണ്ടായിരിക്കാൻ കഴിയില്ല. കൂടാതെ ഒരു പിഴയില്ലാതെ ന്യായപ്രമാണം ഒരു ന്യായപ്രമാണമാകുന്നില്ല. അതുകൊണ്ട് ആ കാരണത്താൽ ന്യായപ്രമാണത്തെ ലംഘിക്കുന്നത് പാപമാകുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അതുകൊണ്ട് ആ കാരണത്താൽ ദൈവം അവർക്കൊരു ന്യായപ്രമാണം ഉണ്ടാക്കി കൊടുക്കുന്നതുവരെ യാതൊരു ലംഘനങ്ങളും അവർക്കെതിരെ കണക്ക് കൂട്ടപ്പെട്ടിരുന്നില്ല. നിങ്ങൾക്ക് മണിക്കൂറിൽ 20 മൈൽ വേഗതയിൽ കൂടുതൽ ഓടിക്കാൻ പാടില്ലെന്നൊരു നിയമം അവിടെ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് 20 മൈൽ വേഗതയിൽ കൂടുതൽ ഓടിക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ലെന്ന് ഒരു നിയമം അവിടെ പറയുന്നെങ്കിൽ പിന്നെ അവിടെ ആ നിയമവും അതിന് പിന്നിലായി ഒരു പിഴയും അവിടെയുണ്ട്. ഇപ്പോൾ മൃത്യുവിന്റെ ന്യായപ്രമാണം നിന്നത് സീനായി പർവ്വതത്തിൽ വെച്ച് നൽകപ്പെട്ട കൽപ്പനകളായിരുന്നു. അത് മനുഷ്യനോട് അവനൊരു പാപിയാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ലംഘിക്കുന്നതിൽ കൂടെ അവൻ മരിച്ചു. എന്നാൽ ന്യായപ്രമാണത്തിൽ യാതൊരു രക്ഷയുമില്ല. അത് നിങ്ങളെ ജയിലിൽ അടയ്ക്കാൻ കഴിയുന്ന വെറും ഒരു പോലീസുകാരൻ മാത്രമാകുന്നു. അതിന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന യാതൊന്നുമില്ല. എന്നാൽ അതിനുശേഷം പിന്നെ അവൻ മറ്റൊരു ന്യായപ്രമാണം കൊടുത്തു. അത് കാൽവരി മലയായിരുന്നു. അവിടെ പാപത്തെ യേശുക്രിസ്തുവിൽ കണക്കിട്ടു. അങ്ങനെ അവിടെ പിഴ അടയ്ക്കപ്പെട്ടു. അത് ന്യായപ്രമാണത്താലല്ല, എന്നാൽ കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് ദൈവത്തിന്റെ കൃപയായി ദൈവത്തിന്റെ മുന്നറിവിനാലുള്ള നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മുൻനിർണയങ്ങളിൽ കൂടിയാകുന്നു. ഇപ്പോൾ നാം ഈ രണ്ട് ന്യായപ്രമാണങ്ങളെയും കാണുന്നു. ആവർത്തന പുസ്തകം 2 ന്യായപ്രമാണത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അവിടെ 2 ന്യായപ്രമാണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് മൃത്യുവിന്റെ ന്യായപ്രമാണവും മറ്റൊന്ന് ജീവന്റെ ന്യായപ്രമാണവുമാകുന്നു. അതുകൂടാതെ 2 ഉടമ്പടികളും ജനങ്ങൾക്ക് നൽകിയിരുന്നു. നാം അതിനെക്കുറിച്ച് രാവിലെ സംസാരിക്കുന്നതാണ്. അവയിൽ ഒന്ന് ആദാമിന് ഒരു നിബന്ധനയോടുകൂടെ കൊടുത്തിരുന്നു. നീ ഇത് ചെയ്താൽ കൂടാതെ നീ ഇത് ചെയ്യരുത്. എന്നാൽ ആ നിയമം തകർന്നുപോയി. ആദാമോ ഹവ്വയും അത് ഏദൻ തോട്ടത്തിൽ വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. അതിനുശേഷം ദൈവം 2 ഉടമ്പടി അബ്രഹാമിന് ഉണ്ടാക്കി കൊടുത്തു. അത് യാതൊരു നിബന്ധനയും ഇല്ലാത്തതായിരുന്നു. അത് നിങ്ങൾ ചെയ്ത എന്തിലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന എന്തിലെങ്കിലും ആശ്രയിച്ചിരുന്നില്ല. അവൻ പറഞ്ഞു, ഞാനത് നേരത്തെ തന്നെ ചെയ്തിരിക്കുന്നു. അത് കൃപയാകുന്നു. അത് ജീവന്റെ ന്യായപ്രമാണമാകുന്നു. ദൈവം അത് അബ്രഹാമിനും അവന്റെ വരുവാനിരിക്കുന്ന സന്തതിക്കും വേണ്ടി ചെയ്തു. അത് മുഴുവൻ അബ്രഹാമിന്റെ സന്തതിക്കാകുന്നു. വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് പോലെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. എന്നാൽ അത് യഹൂദന്മാർ എന്നർത്ഥമാക്കുന്നില്ല. പൗലോസ് പറഞ്ഞിരിക്കുന്നത് പോലെ അകത്തുള്ള ആ ഇസ്രായേൽ അല്ലെങ്കിൽ പുറത്തുള്ളവർ. പുറത്തുള്ളവർ അത് കഴിഞ്ഞ രാത്രിയിൽ നാം സംസാരിച്ചതുപോലെ അത് ശാരീരികമായ ഇസ്രാഹക്കിന്റെ മക്കളാകുന്നു. എന്നാൽ ദൈവത്തിന്റെ വ്യവസ്ഥ ക്രിസ്തുവിൽ കൂടെയായിട്ട് അത് അബ്രഹാമിന്റെ രാജകീയ സന്തതിയായിരിക്കുകയും കൃപയാൽ എല്ലാ ഇസ്രായേലും രക്ഷിക്കപ്പെടും. അതായത് ക്രിസ്തുവിലായിരിക്കുന്നവരെല്ലാം രക്ഷിക്കപ്പെടും. എല്ലാവരും. അത് ദൈവത്തിന്റെ 2 ഉടമ്പടിയാകുന്നു. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ക്രിസ്തുവിന്റെ മുൻനിരയിലായിരുന്നു. ഇപ്പോൾ 2 വാക്യം ശ്രദ്ധിക്കുക. ആവർത്തന പുസ്തകം 16:2 വാക്യം, ഞാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് യാഗം കഴിക്കണം. ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. അവൻ പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ആരാധിക്കണം. അത് മറ്റാരെങ്കിലും തെരഞ്ഞെടുക്കുന്ന സ്ഥലമല്ല, എന്നാൽ ഞാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലമാകുന്നു. ഇപ്പോൾ ദൈവം ഒരു സ്ഥലത്തെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നും കൂടാതെ അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതിനും അത് നമ്മെ അനുപേക്ഷണീയമാക്കുന്നു. ഞാനത് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നു, കാരണം ഞാൻ സത്യമായിട്ടും അവനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ നാം എല്ലാവരും ഇവിടെ അവനെ ആരാധിക്കുന്നതിന് എത്തിയിരിക്കുന്നു. നാം ഇവിടെ മെത്തഡിസ്റ്റുകാരായും ബാപ്റ്റിസ്റ്റുകാരായും കത്തോലിക്കക്കാരായും യഹോവ സാക്ഷികളായും ക്രിസ്തീയ ഗവേഷണക്കാരായും അങ്ങനെ എല്ലാമായിട്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. എന്നാൽ നാം എല്ലാവരും എന്തിനെങ്കിലും തിരയുകയാണ്. നാം സത്യമറിയാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകം പറയുന്നു, നിങ്ങൾ സത്യത്തെ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ആരെങ്കിലും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാതെ എങ്ങനെ അത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾക്ക് എങ്ങനെ അത് ചെയ്യാൻ കഴിയും? എങ്ങനെ ചെയ്യണമെന്നറിയാതെ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് പറയുന്നതാണ് ശരി. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് നമ്മെ കാണിക്കുന്നത് ദൈവത്തിന് തന്റെ ആരാധകരെ കണ്ടുമുട്ടുന്നതിനൊരു സ്ഥലമുണ്ട്. അതൊരു പ്രത്യേക സ്ഥലമാകുന്നു. ആ സ്ഥലത്ത് മാത്രമാണ് ദൈവം തന്റെ ആരാധകരെ കണ്ടുമുട്ടുന്നത്. ഇപ്പോൾ തന്റെ ആരാധകർക്ക് വേണ്ടി താൻ തെരഞ്ഞെടുക്കുന്ന സ്ഥാനത്ത് അവൻ തന്റെ നാമവും സ്ഥാപിക്കും എന്നവൻ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തിരുവഴുത്തിൽ കൂടി ഈ സ്ഥലം എവിടെയാണെന്ന് നമുക്ക് തെരഞ്ഞു കണ്ടുപിടിക്കാം. തീർച്ചയായും ദൈവം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തെരഞ്ഞെടുത്ത ജനത്തെ കണ്ടുമുട്ടി അവരോടൊപ്പം ആരാധിക്കുന്നിടത്ത് അവൻ തന്റെ നാമം സ്ഥാപിക്കുമെന്ന്, അല്ലെങ്കിൽ അവർ അവനെ ആരാധിക്കുന്ന സ്ഥലത്ത് എന്ന് പറയുന്നതാണ് ശരി. അത് വേദപുസ്തകത്തിൽ എവിടെയോ ആയിട്ട് അത് എല്ലാ കാലത്തേക്കും വേണ്ടിയായിരിക്കുന്നു. മാറ്റമില്ലാത്തവനായ ആ മഹാനായ ദൈവത്തിന് മാറാൻ കഴിയുകയില്ല. മനുഷ്യൻ മാറുന്നു, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനെ അവൻ പറഞ്ഞിട്ടുള്ള ഏതൊരു കാര്യത്തിലും എപ്പോഴായാലും ഏത് സമയത്തും ഇടാൻ കഴിയും. കാരണം അത് സത്യമാകുന്നു, അത് സത്യമാകുന്നു. എന്തുകൊണ്ടാണെന്നാൽ ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ, അത് വേദപുസ്തകമാകുന്നു. കാരണം മനുഷ്യന്റെ വാക്കുകൾ പരാജയപ്പെട്ടു പോകും, എന്നാൽ ദൈവം പരമോന്നതനാകുന്നു. കഴിഞ്ഞ വർഷം അറിഞ്ഞിരുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ഈ വർഷം അറിയണം. നിങ്ങൾക്കത് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസവും അറിയണം. നാം പരിധിയുള്ളവരാകുന്നു, അതുകൊണ്ട് നാം അറിവ് നേടുന്നു. എന്നാൽ ദൈവം അപരിമിതനാകുന്നു, അവൻ അപരിമിതനാകുന്നു. അവൻ അപരിമിതനായിരിക്കെ അവന് ജ്ഞാനം തേടാൻ കഴിയുകയില്ല. അവന്റെ തുടക്കം തന്നെ സമ്പൂർണതയിലാകുന്നു. അവന്റെ എല്ലാ തീരുമാനങ്ങളും കൃത്യമായും ശരിയാണ്. ദൈവം ഒരുവട്ടം പെരുമാറുന്ന അതേ രീതിയിൽ തന്നെ അവൻ എല്ലായ്പ്പോഴും പെരുമാറിയിരിക്കണം. അല്ലെങ്കിൽ അവൻ ആദ്യ സ്ഥാനത്ത് തെറ്റായി പെരുമാറിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ എപ്പോഴെങ്കിലും രക്ഷയ്ക്കായി ദൈവത്തിന്റെ അടുക്കൽ വരികയാണെങ്കിൽ അവനെ സ്വീകരിച്ച അതേ അടിസ്ഥാനത്തിൽ തന്നെ അതെല്ലാ പ്രാവശ്യവുമായിരിക്കണം. അത് ശരിയാണ്. ഒരു മനുഷ്യൻ എപ്പോഴെങ്കിലും രോഗശാന്തിക്കായി ദൈവത്തിന്റെ അടുക്കൽ വരികയാണെങ്കിൽ ദൈവം അവനെ ഒരു പ്രത്യേക അടിസ്ഥാനത്തിൽ സ്വീകരിക്കുകയും അടുത്ത മനുഷ്യൻ വരുമ്പോൾ അതേ രീതിയിൽ തന്നെ ദൈവം അവനെ സ്വീകരിച്ചിരിക്കണം. അല്ലാത്തപക്ഷം ആദ്യത്തെ മനുഷ്യനെ അവൻ സ്വീകരിച്ചപ്പോൾ ചെയ്തത് തെറ്റായിരുന്നു. ദൈവം ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നതിന് ഒരു അടിസ്ഥാനം ഉണ്ടാക്കുന്നു. അവൻ എന്ത് ചെയ്യുമെന്നും എങ്ങനെ ഇത് ചെയ്യുമെന്നും അവനൊരു അടിസ്ഥാനമുണ്ടാക്കി. അങ്ങനെ അതൊരു ബലിക്കുല്ലാടിന്റെ രക്തത്തിൽ കൂടി ഏദൻ തോട്ടത്തിൽ വെച്ചായിരുന്നു. ദൈവം അതൊരിക്കലും ഒരു സമയത്തും എവിടെയും അത് മാറ്റിയിട്ടില്ല. അവൻ മനുഷ്യനെ എങ്ങനെ രക്ഷിക്കുമെന്ന് തീരുമാനിച്ചു. നാം മനുഷ്യനെ അതിലേക്ക് വിദ്യാഭ്യസിപ്പിക്കാൻ ഇന്ന് ശ്രമിക്കുന്നു. നാം അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചു, അവരെ വിദ്യാഭ്യസിപ്പിക്കാൻ ശ്രമിച്ചു, അവരെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു, മറ്റുള്ള എല്ലാവിധമായ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് അവരെ അകത്ത് കൊണ്ടുവന്നു, കൈപിടിച്ച് കുലുക്കിക്കൊണ്ടുവന്നു, അവരെ സ്നാനപ്പെടുത്തിക്കൊണ്ടുവന്നു. അവിടെയുള്ള മറ്റെല്ലാ വഴികളും എഴുത്തുകളാലും മറ്റെല്ലാം അവരെ അകത്ത് കൊണ്ടുവന്നു. എന്നാൽ ഇപ്പോഴും അതേപോലെ തന്നെ ശേഷിക്കുന്നു. ദൈവം മനുഷ്യനെ കുഞ്ഞാടിന്റെ ചെറിയപ്പെട്ട രക്തത്തിനടിയിൽ കണ്ടുമുട്ടുന്നു. ആദ്യം മുതലേ രക്തമായിരുന്നു ദൈവത്തിന്റെ വഴി. രക്തം തന്നെ ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വഴിയാകുന്നു. അനുതാപവും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായി കാര്യമാകുന്നു. എന്നാൽ രക്ഷിക്കപ്പെടൽ രക്തത്തിൽ കൂടി മാത്രം വരുന്നു. മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ഒരേ ഒരു വഴി രക്തമാകുന്നു. അതുകൊണ്ട് അവനത് മാറ്റാൻ കഴിയുകയില്ല. യോബനും അതേ കാര്യം തന്നെ ഉണ്ടായിരുന്നു. താനൊരു നീതിമാനായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. കാരണം ദൈവം അവനിൽ നിന്നും ആവശ്യപ്പെട്ട യാഗം അവൻ അർപ്പിച്ചിരുന്നു. ഇപ്പോൾ നമുക്കിപ്പോൾ ആ സ്ഥലം എന്തായിരുന്നുവെന്നും അവൻ തന്റെ നാമത്തെ സ്ഥാപിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലത്തെയും കണ്ടുപിടിക്കാം. അവൻ തന്റെ നാമത്തെ സ്ഥാപിച്ചത് എവിടെയാണെന്ന് നാം ഇപ്പോൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിനുശേഷം നാം അവന്റെ പേരെന്താണെന്നും എവിടെയാണ് അവന് ിട്ടതെന്നും കണ്ടുപിടിക്കുകയാണെങ്കിൽ അപ്പോൾ പിന്നെ നമുക്കത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ആരാധനയുടെയും സ്ഥലവും കിട്ടും. ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായും വരുവാനിരിക്കുന്ന കാര്യങ്ങളുടെ നിഴലാകുന്നു. ന്യായപ്രമാണം മുഴുവനും വരുവാനിരിക്കുന്ന കാര്യങ്ങളുടെ നിഴലാകുന്നു. അത് ഇപ്രകാരം ചന്ദ്രൻ സൂര്യന്റെ നിഴലായിരിക്കുന്നത് പോലെയാണ്. അത് സൂര്യന്റെ അഭാവത്തിൽ പ്രവർത്തിക്കുന്നു. അത് ഇപ്രകാരം സഭ ദൈവപുത്രന്റെ അഭാവത്തിൽ പ്രവർത്തിക്കുന്നത് പോലെയാകുന്നു. പുത്രന്റെ അഭാവത്തിൽ കുറഞ്ഞ വെളിച്ചമായി സഭ വിശ്വാസികൾ ദൈവത്തെ സേവിക്കുകയും പുത്രന്റെ അഭാവത്തിൽ വെളിച്ചം നൽകുകയും ചെയ്യുന്നു. എന്നാൽ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ഇനിയും ചന്ദ്രനെ കാണുന്നില്ല. കാരണം അത് താണുപോയിരിക്കുന്നു. അതിന് അതിന്റെ വെളിച്ചത്തിന്റെ ആവശ്യം ഇനിയും ഇല്ല. കാരണം അതിന് അതിന്റെ വെളിച്ചം രണ്ടാമതായി സൂര്യനിൽ നിന്നും അകലെയായിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും പോലെ സൂര്യനും ചന്ദ്രനും ക്രിസ്തുവും സഭയുമാകുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ക്രിസ്തുവിന്റെ ഒരു നിഴലായി നാം കാണുന്നു. പഴയ നിയമത്തിൽ കാണുന്ന എല്ലാ യാഗങ്ങളും ഉത്സവങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ക്രിസ്തുവിന്റെ മുന്നിഴലാകുന്നു. അതൊരു നിഴൽ ഭൂമിയിൽ പതിയുന്നത് പോലെയാകുന്നു. ഇപ്പോൾ ഇവിടെയാണ് നാം ആരാധനയുടെ ശരിയായ സ്ഥലത്തെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് പഴയ നിയമത്തിലേക്ക് പോയിട്ട് അവിടെ ഈ കാര്യങ്ങളെക്കുറിച്ച് നൽകപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെയും ഈ കാര്യങ്ങൾ എന്തായിരുന്നുവെന്ന് നോക്കുകയും ചെയ്യുന്നതിൽ കൂടിയാകുന്നു. ഇപ്പോൾ ഒരു നിഴൽ ഭൂമിയിൽ പതിക്കുമ്പോൾ അതൊരു പുരുഷനാണോ സ്ത്രീയാണോ അല്ലെങ്കിൽ മൃഗമാണോ അല്ലെങ്കിൽ അത് എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾക്കത് പറയാൻ കഴിയും. കാരണം അത് തറയിൽ അതിന്റെ ഒരു നിഴൽ വിരിക്കുന്നു. അങ്ങനെ ആ നിഴൽ ചെറുതായി വന്നുകൊണ്ടിരിക്കുമ്പോൾ നിഴൽ ഒരു നിഷേധാത്മക രൂപമായിരിക്കെ കൂടാതെ ഒരു സ്പഷ്ട രൂപമില്ലാതെ ഒരു നിഷേധ രൂപമുണ്ടായിരിക്കാൻ കഴിയുകയില്ല. ആ കാരണത്താൽ സാക്ഷാൽ സ്വരൂപം നിഷേധാത്മക രൂപത്തിനോട് അടുത്തു വരുമ്പോൾ നിഷേധാത്മക രൂപം സാക്ഷാൽ സ്വരൂപത്തിലേക്ക് വിഴുങ്ങപ്പെടുന്നു. അപ്പോൾ നിഴലും സാക്ഷാൽ സ്വരൂപവും തമ്മിൽ ഒന്നായി ചേർന്നിട്ട് അതാണ് അതിനെ സാക്ഷാൽ സ്വരൂപമാക്കി കൊണ്ടുവരുന്നത്. അങ്ങനെ പഴയ നിയമത്തിലെ കാര്യങ്ങളെല്ലാം വേദപുസ്തകം പറയുന്നു ന്യായപ്രമാണം വരുവാനുള്ള കാര്യങ്ങളുടെ നിഴലാകുന്നു. അതുകൊണ്ട് ആ കാരണത്താൽ ക്രിസ്തു വരുവാനുള്ള കാര്യങ്ങളുടെ നിഴലായിരുന്നു. അതുകൊണ്ട് നമുക്ക് പഴയ നിയമത്തിലെ മാതൃകകളിൽ കൂടി അവൻ തന്റെ നാമത്തെ എവിടെയാണ് തിരഞ്ഞെടുത്തതെന്ന് കാണാൻ കഴിയും. അതിപ്പോഴുമാകുന്നു. ഇപ്പോൾ തറയിൽ കൂടി നിഴൽ മറികടക്കുമ്പോൾ നിഷേധാത്മക രൂപം ഒരു മാതൃകയായിരിക്കെ അതൊരു നിഴലാകുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആരാധനക്കാരായ നമുക്കും പഴയ നിയമത്തിന്റെ നിഴലുകൾ പുതിയതിലെ സാക്ഷാൽ സ്വരൂപത്തിലേക്ക് മാഞ്ഞു പോകുന്നത് കാണാൻ കഴിയും. ഇപ്പോൾ കൂടാരത്തിലുള്ള എല്ലാ ഉത്സവങ്ങളും അവധികളും കൂടാരം മുഴുവനും തടികളും എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിന്റെ മാതൃകയായിരുന്നു. എല്ലാ അർപ്പണങ്ങളും എല്ലാ ന്യായപ്രമാണങ്ങളും എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിന്റെ മാതൃകയായിരിക്കുന്നു. നാം അതിൽ കൂടെ തുടർച്ചയായി എപ്പോഴും ഇവിടെ കൂടാരത്തിൽ വെച്ച് കടന്നുപോയിട്ടുള്ളതാണ്. അതിനുശേഷം നാം ഈ കാര്യങ്ങളിൽ കൂടെ, അതായത് എല്ലാ മതസമിതകളും സഭാസമുദായങ്ങളും വളരെ പിന്നിലായിട്ട് വിട്ടുപോയിരിക്കുന്നു എന്ന് നാം കാണുന്നു. അതൊന്നും ഈ പരമ്പരയിൽ പോലും കടന്നുവരുന്നില്ല. എല്ലാ മതസമിതകളും എല്ലാ സഭകളും എല്ലാ സഭാസമുദായങ്ങളും പരിപൂർണമായും വിട്ടുപോയിരിക്കുന്നു. അവർക്ക് യാതൊരു സ്ഥാനം തന്നെയുമില്ല. ബാബേൽ ഗോപുരത്തിന്റെ നിർബന്ധിതമായ ഐക്യതയല്ലാതെ സഭയെക്കുറിച്ച് പഴയ നിയമത്തിലോ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും യാതൊന്നും മാതൃകയായിട്ടില്ല. ആ ഒരൊറ്റ കാര്യം മാത്രമാണ് ഐക്യതയെ മാതൃകയാക്കിയിട്ടുള്ളത്. കാരണം അത് നിമ്രോദ് എന്ന ഒരു ദുഷ്ടനായ മനുഷ്യൻ പുറപ്പെട്ടുപോയി എല്ലാ ചെറിയ രാജ്യങ്ങളെയും ഒരു സ്ഥലത്തേക്ക് ബലമായി കൊണ്ടുവന്നിട്ട് ഈ വലിയ ഗോപുരമുണ്ടാക്കുന്നതിന് നിർബന്ധിച്ചു. അതൊരു മതപരമായ ആരാധനയായിരുന്നു തീർച്ചയായും, എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവിടെയാണ് ബാബേൽ ഗോപുരമായ സഭാസംഘടനയുടെ മതത്തെ പഴയ നിയമത്തിൽ മാതൃകയായി നാം കാണുന്നത്. അത് ഈ മതം തീർച്ചയായും ഒരു മതമാകുന്നു, എന്നാൽ ദൈവത്തിന്റെ വചനത്തിലുള്ള മതം അല്ല. ദൈവം തന്റെ നാമത്തെ സ്ഥാപിക്കാൻ യാതൊരു സഭാസംഘടനയും തെരഞ്ഞെടുത്തിട്ടില്ല. അതങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടപ്പെട്ടതായ തിരുവെഴുത്ത് എനിക്ക് ആവശ്യമാകുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് അവർ അവകാശപ്പെടുന്നുവെന്ന് എനിക്കറിയാം, എന്നാൽ അവനത് ചെയ്തിട്ടില്ല. അവന് തന്റെ പേര് പല സ്ഥലങ്ങളിലായി സ്ഥാപിക്കാൻ പറ്റുകയില്ല. കാരണം അവൻ തന്റെ നാമത്തെ ഒരിടത്ത് സ്ഥാപിക്കും എന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. ആ ഒരു സ്ഥലത്തെ നമുക്കുള്ള ഓരോ സഭാസംഘടനകളും അവരാണ് ആ സ്ഥലമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ അത് വിരുദ്ധമായ കാര്യമാകുന്നു. എന്നാൽ അവൻ തന്റെ നാമത്തെ സ്ഥാപിച്ചത് എവിടെയാണ്? ഇപ്പോൾ അവൻ ആദ്യമായിട്ട് അവന്റെ പേരെന്താണ്? ഇപ്പോൾ അവൻ ആ സ്ഥാനത്ത് എന്താണ് സ്ഥാപിക്കാൻ പോകുന്നതെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ദൈവത്തിന്റെ പേരെന്താണെന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അവന് വളരെയധികം തലപ്പേരുകൾ ഉള്ളതായി നാം കാണുന്നു. അവൻ വിളിക്കപ്പെട്ട അവൻ പിതാവ് എന്ന് വിളിക്കപ്പെട്ടിരുന്നു, അതൊരു തലപ്പേരാകുന്നു. അവൻ പുത്രൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നു, അതൊരു തലപ്പേരാകുന്നു. അവൻ പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കപ്പെട്ടിരുന്നു, അതൊരു തലപ്പേരാകുന്നു. അവൻ ശാരോണിലെ പനിനീർ പുഷ്പം എന്ന് വിളിക്കപ്പെടുന്നു, അതൊരു തലപ്പേരാകുന്നു. താഴ്വരയിലെ താമര, അതൊരു തലപ്പേരാകുന്നു. പ്രഭാത നക്ഷത്രം, യഹോവ ഇരേ, യഹോവ റാഫ, അതേഴ് വ്യത്യസ്തമായ മിശ്രിതമായ വീണ്ടെടുപ്പിന്റെ നാമങ്ങളാകുന്നു. കൂടാതെ അവയെല്ലാം തലപ്പേരുകളാകുന്നു. അവയിൽ യാതൊന്നും നാമങ്ങളല്ലായിരുന്നു. എന്നാൽ അവന് ഒരു നാമമുണ്ട്. അവൻ മോശയെ കണ്ടുമുട്ടിയപ്പോൾ അവൻ അതുവരെയും ഒരു നാമമില്ലായിരുന്നു. അവൻ മോശയോട് പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. നാം യേശുവിനെ ഭൂമിയിൽ കാണുമ്പോൾ എബ്രായരുടെ 6-ാം അധ്യായത്തിൽ, ക്ഷമിക്കണം, വിശുദ്ധ യോഹന്നാൻ 6-ാം അധ്യായമാകുന്നു, അവൻ പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. അവർ പറഞ്ഞു, എന്തുകൊണ്ട് നിനക്ക് 50 വയസ്സായിട്ടില്ല? നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടെന്ന് എങ്ങനെ പറയുന്നു? അവൻ പറഞ്ഞു, അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട്. ഞാനായിരുന്നു കത്തുന്ന മുൾപടർപ്പിൽ, മോശയുടെ സമയത്ത് കത്തുന്ന മുൾപടർപ്പിലെ അഗ്നിസ്തംഭം. ഞാനാകുന്നവൻ ഞാനാകുന്നു. അതുകൂടാതെ യേശു, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നാൽ നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല എന്നും പറഞ്ഞ് നാം കാണുന്നു. എങ്കിൽ പിതാവിന്റെ പേര് യേശു എന്നായിരിക്കണം. അത് ശരിയാണ്, പിതാവിന്റെ പേര് യേശു എന്നായിരുന്നു. കാരണം യേശു തന്നെ അപ്രകാരം പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ പേര് വഹിക്കുന്നു. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. എങ്കിൽ അവന്റെ പേര് യേശുവായിരുന്നു. കൂടാതെ ഗബ്രിയേൽ അവനെ യേശു എന്ന് വിളിച്ചു, പ്രവാചകന്മാർ അവനെ യേശു എന്ന് വിളിച്ചു. അങ്ങനെ അവൻ പരിപൂർണമായും യേശുവായിരുന്നു. അവന്റെ ജനനത്തിന് മുമ്പ് തന്നെ വിശുദ്ധ പ്രവാചകന്മാർ അവന്റെ പേര് ഇമ്മാനുവേൽ എന്ന് വിളിച്ചിരുന്നു. അതിന്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നാകുന്നു. അതിനുശേഷം ദൈവം ജഡത്തിൽ വെളിപ്പെടുകയും അത് ലോകത്തിന്റെ പാപത്തെ എടുത്തുകൊണ്ടു പോകുന്നതിനായിരുന്നു. അങ്ങനെ ചെയ്യുന്നതിൽ കൂടി അവന് യേശു എന്ന് പേര് നൽകപ്പെട്ടു. അതുകൊണ്ട് യേശു ആ നാമമാകുന്നു. ആ നാമം ഒരു മനുഷ്യനിൽ സ്ഥാപിച്ചു. ഒരു സഭയിലോ ഒരു സഭാസംഘടനയിലോ ഒരു മതസംഹിതയിലോ അല്ല, എന്നാൽ ഒരു മനുഷ്യനിലായിരുന്നു. അവൻ യേശു ക്രിസ്തുവിൽ തന്റെ നാമം സ്ഥാപിക്കാൻ തെരഞ്ഞെടുത്തു. ഇപ്പോൾ അതിനുശേഷം തൊട്ട് അവൻ ദൈവത്തിന്റെ ആരാധന സ്ഥലമായി തീരുകയും അവിടെ നിങ്ങളവനെ ആരാധിക്കുകയും ചെയ്യുന്നു എന്ന് നാം കാണുന്നു. അവൻ ജനിക്കുന്നതിന് മുമ്പ് പോലും തന്നെ അവന്റെ പേര് യേശു എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അതത്രയും മുഖ്യമായ കാര്യമായിട്ട് ഗബ്രിയേൽ ദൂതനാൽ അത് അവന്റെ മാതാവിന് നൽകപ്പെട്ടു. അതായത് അവന്റെ പേര് ദൈവപുത്രനായ യേശു എന്ന് വിളിക്കപ്പെടും. അതവനായിരുന്നു അവിടെ. അപ്പോൾ നമുക്കത് കിട്ടിയിരിക്കുന്നു. ഇതൊന്ന് മാത്രമാകുന്നു, ഇത് അവന് വേണ്ടി മാത്രമാകുന്നു. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആരാധനാ സ്ഥലം, ദൈവത്തിന്റെ സ്ഥലം തെരഞ്ഞെടുക്കപ്പെട്ടത്, ദൈവം മനുഷ്യനെ കണ്ടുമുട്ടുന്നതിനായി തെരഞ്ഞെടുക്കപ്പെട്ടത്, അതൊരു സഭയിലല്ല, അതൊരു സഭാ സംഘടനയിലല്ല, അതൊരു മതസംഹിതയിലല്ല, എന്നാൽ ക്രിസ്തുവിലാകുന്നു. ആ ഒരൊറ്റ സ്ഥാനത്ത് മാത്രമാണ് ദൈവം മനുഷ്യനെ കണ്ടുമുട്ടുന്നതും അവന് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നതും ക്രിസ്തുവിലാകുന്നു. ആ ഒരൊറ്റ സ്ഥലം മാത്രം. നിങ്ങളൊരു മെത്തഡിസ്റ്റ് ആയാലും ബാപ്റ്റിസ്റ്റ് ആയാലും കത്തോലിക്കാരനായാലും പ്രൊട്ടസ്റ്റന്റുകാരനായാലും നിങ്ങൾ അങ്ങനെ എന്ത് തന്നെ ആയിരുന്നാലും അതൊരു കാര്യമല്ല. അവിടെ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ ദൈവത്തെ ശരിയായി ആരാധിക്കാനുള്ളൂ, അത് ക്രിസ്തുവിലാകുന്നു. റോമർ 8:1 പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അത് സുവിശേഷമാകുന്നു. നമുക്ക് മതസമിതികളിൽ വ്യത്യസ്തരാകാൻ കഴിയും, മനുഷ്യനിർമ്മിതമായ സിദ്ധാന്തങ്ങളിൽ വ്യത്യസ്തരാകാൻ കഴിയും. നിങ്ങൾക്കൊരു മെത്തഡിസ്റ്റ് സഭയിലേക്ക് പോകാൻ കഴിയും, അതിന് നിങ്ങൾ ഒരു മെത്തഡിസ്റ്റ് ആകണം. ഒരു ബാപ്റ്റിസ്റ്റ് സഭയിലേക്ക് പോകാൻ കഴിയും, അതിനൊരു ബാപ്റ്റിസ്റ്റ് ആകണം. ഒരു കത്തോലിക്കന് ഒരു കത്തോലിക്കനാകണം. എന്നാൽ ഒരു വട്ടം നിങ്ങൾ ക്രിസ്തുവിലേക്ക് സ്നാനമേറ്റോ അവന്റെ ദേഹത്തിലെ അംഗമായി കഴിയുമ്പോൾ പിന്നെ യാതൊരു വ്യത്യാസങ്ങളുമില്ല. തമ്മിൽ വേർപിരിക്കുന്ന ഭിത്തികൾ തകർന്നു വീണിട്ടോ നിങ്ങൾ സ്വതന്ത്രരാകുന്നു, കാരണം നിങ്ങൾ ക്രിസ്തുയേശുവിലാകുന്നു. നിങ്ങൾ ക്രിസ്തുയേശുവിലായിരിക്കുമ്പോൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നു. നിങ്ങൾ ക്രിസ്തുയേശുവിൽ അവനെ ആരാധിക്കുന്നതിനുള്ള ദൈവത്തിന്റെ പദ്ധതി ഇതാകുന്നു. ഇപ്പോൾ യാതൊരു സഭാ സംഘടനകൾക്കും ഇത് അവകാശപ്പെടാൻ കഴിയില്ല. ആർക്കും തന്നെ ഇത് അവകാശപ്പെടാൻ കഴിയില്ല. അത്തരത്തിലുള്ള അവകാശങ്ങൾ നടത്താൻ നിങ്ങൾ എങ്ങനെ ധൈര്യപ്പെടുന്നു? അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഒരു ക്രിസ്തു വിരോധിയായ ആത്മാവായിരിക്കും. ക്രിസ്തുവിൽ നിന്നും അത് നിങ്ങളെ എടുത്തു മാറ്റുന്നു, അവനിൽ നിന്നും നിങ്ങളെ അത് എടുത്തു മാറ്റുന്നു. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. ദൈവം ആരാധകരെ കണ്ടുമുട്ടുന്ന ഏക സ്ഥലം ക്രിസ്തു മാത്രമാകുന്നു. അവർ ഇന്നത് പറയും, എന്നോടങ്ങനെ പറഞ്ഞിട്ടുള്ളവരുണ്ട്. അധിക സമയമായിട്ടില്ല, ടെക്സസ് ബീമോണ്ടിൽ നിന്നും ഒരു വ്യക്തി എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ശ്രീമാൻ ബ്രണാം, നിങ്ങളുടെ പേര് ഞങ്ങളുടെ സഭയിലെ പുസ്തകത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുകയില്ല. നിങ്ങളെപ്പോഴെങ്കിലും അതൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതുപോലൊരു കാര്യത്തെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. അവർ വിചാരിക്കുന്നത് നിങ്ങൾ ഇതുപോലൊരു പ്രത്യേക സഭയിൽ അംഗമായിരിക്കണമെന്നാണ്. അല്ലാത്തപക്ഷം നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല, അത് തെറ്റാണ്. അങ്ങനെ വിശ്വസിക്കുന്നത് എതിർക്രിസ്തുവാകുന്നു. ഞാനിത് പറയട്ടെ, അതുപോലൊരു ആത്മാവിനെ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതിന്റെ ഒരു നല്ല അടയാളമാണത്, കാരണം ദൈവം എന്താണ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്നും നിങ്ങളെ അത് എടുത്തു മാറ്റി കളയുന്നു. ദൈവം ഒരിക്കലും തന്റെ നാമത്തെ ഒരു സഭയിലും ഇട്ടിട്ടില്ല. അവൻ തന്റെ പുത്രനായ ക്രിസ്തു യേശുവിൽ അവനും തന്റെ പുത്രനും ഒന്നായപ്പോൾ സ്ഥാപിച്ചു. അതാണ് വാസ്തവമായ ആരാധനയുടെ സ്ഥലം. മറ്റ് യാതൊരു അടിസ്ഥാനവും ഇട്ടിട്ടില്ല, മറ്റ് യാതൊരു പാറയുമില്ല. ക്രിസ്തു എന്ന ഉറച്ച പാറയിൽ ഞാൻ നിൽക്കുന്നു, മറ്റുള്ള നിലമെല്ലാം മുങ്ങുന്ന മണ്ണാകുന്നു. സഭാ സംഘടനകൾ തകർന്നു വീഴും, രാജ്യങ്ങൾ ഒഴിഞ്ഞുപോകും, എന്നാൽ അവൻ എന്നേക്കുമായി നിലനിൽക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്നതിനായി മനുഷ്യനെ കണ്ടുപിടിക്കാൻ മറ്റു യാതൊരു സ്ഥലവുമില്ല. അവിടെ ദൈവം അവനോട് തിരികെ സംസാരിക്കുന്നു. അത് ക്രിസ്തുയേശുവിലല്ലാതെ മറ്റൊരിടത്തുമില്ല. ആ ഒരൊറ്റ സ്ഥലം മാത്രമാണ് ദൈവം തന്റെ നാമത്തെ സ്ഥാപിക്കുന്നതിന് തിരഞ്ഞെടുത്തതും ആരാധനയ്ക്കായി ദൈവം മനുഷ്യനെ കണ്ടുപിട്ടതെന്നും. ആ ഒരൊറ്റ സ്ഥലം മാത്രമാണ്. മറ്റെന്തെങ്കിലും വിശ്വസിക്കുന്നതിൽ കൂടെ നിങ്ങൾ നഷ്ടപ്പെട്ടിരിക്കും. ശ്രദ്ധിക്കുക, യഹൂദരുടെ എല്ലാ 7 ഉത്സവങ്ങളും അതേ സ്ഥലത്ത് വെച്ച് ആചരിച്ചിരുന്നു. അവർ ഒരിക്കലും ഒരു ഉത്സവങ്ങളുടെ മെത്തഡിസ്റ്റിനും മറ്റൊന്നിവിടെ ബാപ്റ്റിസ്റ്റിനും വേണ്ടി ആചരിച്ചില്ല. ഒന്നവിടെ പ്രസ്ബിറ്റേറിയനും ഒന്ന് പിന്നിലായി ഇവിടെ കത്തോലിക്കാർക്കും ഒന്ന് പ്രസ്ബിറ്റേറിയൻകാർക്കും ചെയ്തില്ല. എല്ലാ 7 ഉത്സവങ്ങളും അതേ സ്ഥലത്ത് വെച്ച് ആചരിച്ചിരുന്നു. ഇത് വളരെ മനോഹരമായ ഒരു മാതൃകയാകുന്നു. ഇവിടെ നാം ഇപ്പോൾ 7 സഭാകാലഘട്ടങ്ങളിൽ കൂടി കടന്നുപോയിരിക്കുകയും ദൈവം 7 സഭാകാലഘട്ടവും മുഴുവനും വചനത്തിൽ തന്നെ സൂക്ഷിച്ചിരുന്നു എന്ന് കാണിക്കാൻ പോകുകയാണ്. കാരണം ഓരോ സഭാകാലഘട്ടവും വചനത്തിന്റെ ഒരു ഭാഗത്തെ ഉത്പാദിപ്പിച്ചിരുന്നു. അങ്ങനെ അത് ഉത്പാദിപ്പിച്ചപ്പോഴെല്ലാം അവർ ആ വെളിച്ചവും കണ്ടിരുന്നു. അതിപ്രകാരം ആദ്യമായിട്ട് യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നതിനെ അവർ ആദ്യം കണ്ടുപിടിച്ചതുപോലെയാകുന്നു. അവരെന്താണ് ചെയ്തത്? അവർ അതിൽ നിന്നും ഒരു സഭാ സംഘടന ഉണ്ടാക്കിയിട്ട് അത് അവിടെ വെച്ച് തന്നെ ചത്തുപോയി. അപ്പോൾ ദൈവം അതിൽ നിന്നും നേരെ മറ്റൊന്നിലേക്ക് നീങ്ങി. അവനൊരിക്കലും അതുപോലൊരു മതസംഹിതയിലോ മതവിശ്വാസ പ്രമാണത്തിലോ നിൽക്കിയില്ല. അവൻ അതുമായി യാതൊന്നും ചെയ്യാനില്ല. ദൈവത്തെക്കുറിച്ച് യാതൊന്നും വൈകൃതമാക്കപ്പെട്ടതായിട്ടില്ല. ദൈവത്തിന്റെ വചനം വിശുദ്ധമാകുന്നു, കലർപ്പില്ലാത്തതാകുന്നു. ക്രിസ്തു ദൈവത്തിന്റെ ആരാധനയുടെ കേന്ദ്രീയ ബിന്ദുവാകുന്നു. അവൻ ദൈവമാകുന്നു. എല്ലാ ഏഴ് ഉത്സവങ്ങളും ഈ ഒരൊറ്റ സ്ഥലത്ത് വെച്ച് തന്നെ ആചരിച്ചിരിക്കണം. നിങ്ങൾക്ക് ഉത്സവം മറ്റേതെങ്കിലും ഒരിടത്ത് ആചരിക്കാൻ കഴിയുകയില്ല. എന്നാൽ ആ ഏഴും വർഷത്തിലെ ആ ഏഴ് ഉത്സവങ്ങളും ഒരു സ്ഥലത്ത് തന്നെ ആചരിച്ചിരിക്കണം. ആ കാരണത്താൽ ഏഴ് സഭാ കാലഘട്ടങ്ങളും ഏകമാത്രമായ ഒരു സ്ഥലത്ത് നിന്നും വന്നിരിക്കണം. അത് ക്രിസ്തു എല്ലാ സഭാ കാലഘട്ടങ്ങളിലും കൂടി സംസാരിക്കുന്നതാകുന്നു. അത് കൃത്യമായും ശരിയാകുന്നു. ഏഴ് സഭാ കാലഘട്ടങ്ങളുടെ മാതൃകയാകുന്നു. എന്നാൽ അവർ അതിൽ നിന്നും സഭാ സംഘടനകൾ ഉണ്ടാക്കി. ഇപ്പോൾ നാം ഈ വിഷയത്തിൽ തന്നെ ആയിരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു മാതൃകയെ നോക്കാം. അത് പെസഹായുടെ മാതൃക ക്രിസ്തുവിന്റെ മുന്നിലാകുന്നു. നാം ഇവിടെ രക്തം ബലിയർപ്പിക്കപ്പെടുന്നത് മരണത്തിൽ കൂടെയാണെന്ന് ശ്രദ്ധിക്കുന്നു. രക്തത്താലുള്ള ബലിയർപ്പണം ആ സ്ഥലമായിട്ട് അത് ക്രിസ്തുവിന്റെ മുൻനിഴലാകുന്നു. ഒരു സഭാ സംഘടനയ്ക്ക് രക്തം ചൊരിയാൻ കഴിയുമോ? നിങ്ങൾക്കൊരു സഭ രക്തം ചൊരിയുന്നതിനെ കുറിച്ച്, ഒരു സഭാ സംഘടനയുടെ രക്തച്ചൊരിച്ചിലിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ കഴിയുമോ? തീർച്ചയായും ഇല്ല. അതിനുവേണ്ടി രക്തം ആവശ്യമാകുന്നു. ഒരു ജീവനിൽ നിന്നുള്ള രക്തച്ചൊരിച്ചിലാകുന്നു. ആ ജീവൻ ഇവിടെ വരുന്നത് യേശു കുഞ്ഞാടിന്റെ ദൃശ്യത്തിലായി വരുമ്പോഴാണ്. കുഞ്ഞാട് ക്രിസ്തുവിന്റെ മാതൃകയായിട്ട് ക്രിസ്തുവിന്റെ മുൻനിഴലാകുന്നു. കാരണം അവൻ ദൈവത്തിന്റെ കുഞ്ഞാടായിരുന്നു. അതിനെ യോഹന്നാൻ പരിചയപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. യേശു പുറപ്പാട് പുസ്തകത്തിന്റെ 12 ദൃശ്യത്തിലായി വരുന്നത് നാം കാണുന്നു. ശ്രദ്ധിക്കുക, മരണത്തിന് പ്രഹരിക്കാൻ കഴിയാത്ത ഏകമാത്രമായ സ്ഥലം അതാകുന്നു. ദേശത്ത് മരണം പ്രഹരിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു പ്രത്യേക സ്ഥലമുണ്ടായിരിക്കേണ്ടത് ആവശ്യമാകുന്നു. ആ സ്ഥലത്തിന് കീഴിലല്ലായിരുന്നതെല്ലാം മരിച്ചുപോയി. ഒരേ ഒരു സ്ഥലം മാത്രം. ഇപ്പോൾ അതിന്റെ അർത്ഥം അതൊരു വീടായിരുന്നു എന്നല്ല. എന്നാൽ അവിടെ ഒരു സ്ഥലമുണ്ടായിട്ട് അവിടെയാണ് കുഞ്ഞാട് അറുക്കപ്പെട്ടത്. എവിടെ കുഞ്ഞാടിന്റെ രക്തമുണ്ടോ അവിടെ സംഹാരദൂതന് കടന്നു വരാൻ പറ്റുകയില്ല. കാരണം ആ ഒരു സ്ഥാനത്താണ് ദൈവം തന്റെ നാമത്തെ സ്ഥാപിച്ചിരിക്കുന്നത്. ആദിയിൽ തന്നെ കുഞ്ഞാടിന്റെ പേരവിടെ ഇട്ടിരുന്നു, ഒരു കുഞ്ഞാട്. ശ്രദ്ധിക്കുക, ആ ഒരൊറ്റ സ്ഥലത്ത് മാത്രം മരണത്തിനടിക്കാൻ കഴിയില്ല. ഇപ്പോൾ അതേ കാര്യം ഇന്നുമാകുന്നു. ഒരേ ഒരു സ്ഥലത്ത് മാത്രം മരണത്തിനടിക്കാൻ കഴിയില്ല, അത് വചനമാകുന്നു. മരണത്തിന്റെ വചനത്തിന്റെ മേലെ പ്രഹരിക്കാൻ കഴിയുകയില്ല. കാരണം അത് ദൈവത്തിന്റെ ജീവനുള്ള വചനമാകുന്നു. എന്നാൽ നിങ്ങൾ മതസംഹിതകളെ അതുമായി കൂട്ടിച്ചേർക്കുമ്പോൾ വചനം സ്വയം അതിൽ നിന്ന് പുറത്താകുന്നു. അതെന്നെയും വെള്ളവും പോലെ വേർപെട്ടു പോകുന്നു. നിങ്ങൾക്കത് തമ്മിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുകയില്ല. ആ കാരണത്താൽ നിങ്ങൾ ശ്രദ്ധിക്കുക, മതവിശ്വാസ പ്രമാണം സഭയിൽ വരുമ്പോൾ അവരെല്ലാം മതവിശ്വാസ പ്രമാണത്തിന് പിന്നാലെ പോകുന്നു. അവിടെ വചനം മരിച്ചുപോകുകയും മറ്റാരെങ്കിലും അതുമായി തുടരുകയും അത് കൂടുതലായി വളരുകയും ചെയ്യുന്നു. അതതിന്റെ ചലനശക്തിയെ പിടിച്ചെടുക്കുകയും അത് ന്യായീകരണത്തിൽ നിന്നും ശുദ്ധീകരണത്തിലേക്കും പരിശുദ്ധാത്മാഭിഷേകത്തിലേക്കും അങ്ങനെ അത് തുടർന്നുകൊണ്ട് വിത്തിലേക്ക് കടന്നുവരുന്നു. ദൈവം പിന്നിട്ട പാതയെ നിങ്ങൾ കാണുന്നുണ്ടോ? തന്റെ നാമത്തെ കൊണ്ടുവരികയും എല്ലാ സമയത്തും നേരെ അതേ രീതിയിൽ തന്നെ കൊണ്ടുവരുന്നു. കാരണം അവൻ വചനമാകുന്നു. ശ്രദ്ധിക്കുക, അതിന് മരിക്കാൻ കഴിയുകയില്ല. ജീവന്റെ വചനത്തിന് മരിക്കാൻ കഴിയുകയില്ല. ശ്രദ്ധിക്കുക, ഇപ്പോൾ എത്ര സമ്പൂർണമായിരിക്കുന്നു. സംഹാരദൂതൻ മിസ്രൈമിലെ വലിയ ബുദ്ധിശാലികളായ മനുഷ്യരുടെ മേൽ അടിക്കുന്നതിന് വിലക്കപ്പെട്ടിരുന്നില്ല. അവരുടെ വിശുദ്ധ ദേശത്തിന്മേൽ അടിക്കുന്നതിന് വിലക്കപ്പെട്ടിരുന്നില്ല. അതിന്റെ വലിയ മഹത്തായ കെട്ടിടങ്ങളെയും ഫറവമാരെയും അല്ലെങ്കിൽ ദേശത്തെ പുരോഹിതന്മാരെയും അടിക്കുന്നതിന് വിലക്കപ്പെട്ടിരുന്നില്ല. സംഹാരദൂതൻ അടിക്കുന്നതിന് വിലക്കപ്പെട്ടിരുന്നില്ല. അതിലേത് കെട്ടിടത്തെയും ഏത് സ്ഥലത്തെയും ഏത് വ്യക്തിയെയും അടിക്കാമായിരുന്നു. എന്നാൽ കുഞ്ഞാട് എവിടെയായിരുന്നുവോ അവിടെ അതിനടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മരണത്തിന് ദൈവത്തിന് നിയോഗിക്കപ്പെട്ട സ്ഥലത്ത് അടിക്കാൻ കഴിയുകയില്ല. അത് ആ കുഞ്ഞാടിലാകുന്നു. ശ്രദ്ധിക്കുക, അതിന് ഇസ്രായേലിന്റെ മേലിലും അല്ലെങ്കിൽ അതിന്റെ എബ്രായ പുരോഹിതന്മാരുടെ മേലും അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും സഭാ സംഘടനകളുടെ മേലും അടിക്കാൻ വിലക്കപ്പെട്ടിരുന്നില്ല. എല്ലാം ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത്, അവന്റെ നിയോഗിക്കപ്പെട്ട സ്ഥാനത്തായിരിക്കണം. അല്ലെങ്കിൽ മരണം അതിന്മേൽ പ്രഹരിക്കും. സഭയെ നിങ്ങൾ എവിടെയായിരുന്നാലും എന്ത് നിങ്ങൾക്ക് അവകാശപ്പെട്ടിരുന്നാലും അതെനിക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾ ക്രിസ്തുവിലായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും. നിങ്ങൾക്ക് അവനെ കൂടാതെ ജീവിക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ സഭ ഒരു കെട്ടിടമായിട്ട് നന്നായിരിക്കാൻ ഇടയുണ്ട്. ഒരു മനുഷ്യനായിട്ട് നിങ്ങളുടെ കൂട്ടായ്മയും നന്നായിരിക്കാൻ ഇടയുണ്ട്. എന്നാൽ നിങ്ങൾ അവന്റെ ദേഹവും രക്തവുമായ യേശു ക്രിസ്തുവിന്റെ വചനത്തെ നിഷേധിക്കുമ്പോൾ അത് ചെയ്യുന്ന ആ നിമിഷം നിങ്ങൾ മരിക്കും. അത് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആരാധനാ സ്ഥലമാകുന്നു. അവിടെയാണ് കൃത്യമായും അവന്റെ നാമമായിരിക്കുന്നത്. അവിടെയാണ് അവൻ തന്റെ നാമത്തെ സ്ഥാപിച്ചിരിക്കുന്നത്. അതൊരു സഭയിലല്ല, എന്നാൽ പുത്രനായ യേശു ക്രിസ്തുവിലാകുന്നു. ശ്രദ്ധിക്കുക, അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനമായ അവന്റെ കുഞ്ഞാടിൽ, ആ കുഞ്ഞാടിന്റെ നാമത്തിൽ മാത്രം സുരക്ഷിതത്വം കിടക്കുന്നു. ശ്രദ്ധിക്കുക, അതൊരു ആണായ ആൺകുട്ടി, ഒരു ആണായിരുന്നു, ഒരു പെണ്ണായ ആട്ടിൻകുട്ടി ആയിരുന്നില്ല. അതൊരു സഭയായിരുന്നില്ല, ഒരു സ്ത്രീ. എന്നാൽ അവന്റെ പേരായിരുന്നു, അവളുടെ പേരായിരുന്നില്ല. അവിടെ അവൻ തന്റെ ജനങ്ങളുമായി കണ്ടുമുട്ടാൻ പോകുന്നത് അവളുടെ പേരിലായിരുന്നില്ല, എന്നാൽ അവന്റെ പേരിലാകുന്നു. അവൻ അത് അക്കുഞ്ഞാടാകുന്നു. ഇപ്പോൾ നാം പറയും, സഭ മഹത്തായ ശക്തിയേറിയ സഭ, അവൾ ഇത് ചെയ്തിരിക്കുന്നു, അവൾ അത് ചെയ്തിരിക്കുന്നു, അവൾ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരിക്കുന്നു, ഞങ്ങൾ അധികം ജനങ്ങളെ എടുത്തിരിക്കുന്നു, ഞങ്ങൾ എണ്ണത്തിൽ ഏറ്റവും വലിയവരാകുന്നു, ഞങ്ങൾ ശക്തമായ ഒരു സഭയാകുന്നു, അവളൊരു മഹത്തായ കാര്യം തന്നെയാകുന്നു. എന്നാൽ ദൈവം ഒരിക്കലും ഒരു അവളെക്കുറിച്ച് പറഞ്ഞില്ല, അവൻ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവൻ ആ കണ്ടുമുട്ടുന്ന സ്ഥലമായ കുഞ്ഞാടാകുന്നു. അതൊരു സഭയല്ല, അവളുടെ പേരല്ല, അവന്റെ പേരാകുന്നു. അവൻ ഒരിടത്തും അവളുടെ പേരിട്ടില്ല, അവൻ അവന്റെ പേരാണ് ഇട്ടത്. അവൻ അതുകൊണ്ട് വചനത്താലോ പ്രവൃത്തിയാലോ നാം ചെയ്യുന്നതെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തിരിക്കണം. നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നാം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിരിക്കണം. നാം യാചന അപേക്ഷിക്കുകയാണെങ്കിൽ നാം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിച്ചിരിക്കണം. നാം നടക്കുകയാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നടക്കണം. നാം സംസാരിക്കുകയാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ സംസാരിക്കണം. നാം സ്നാനപ്പെടുത്തുകയാണെങ്കിൽ നാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണം. അതുകൊണ്ട് വചനത്താലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുക. ഒരു വ്യക്തി ഒരു വട്ടം എന്നോട് പറഞ്ഞു, അതായത് ഇത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രണഹാം, എന്റെ ഭാര്യ, ഞാനിത് ചെയ്യുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അവളുടെ പേര് ഇന്ന ഇന്നതാകുന്നു, അദ്ദേഹം ഒരു ശുശ്രൂഷകനാകുന്നു, ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ സന്നിഹിതനായിട്ടുണ്ടാകാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാര്യ പറഞ്ഞു, അവൾക്ക് എന്റെ പേരാണുള്ളത്, ഞാനത് വെറുതെ ജോൺസൺ എന്ന് പറയട്ടെ, കാരണം അത് ജോൺസൺ ആയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ അവൾക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ചൂലെടുത്തിട്ട് ഇപ്പോൾ ഞാൻ ജോൺസന്റെ പേരിൽ തറ തൂക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. കൂടാതെ ഞാൻ ജോൺസന്റെ പേരിൽ പാത്രം കഴുകുന്നു, ഞാൻ ജോൺസന്റെ പേരിൽ തുണി തയ്ക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് യാതൊരു പേരും വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, അതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞു, ശരി, എന്തുകൊണ്ട്? അവൾക്കത് പറയേണ്ട ആവശ്യമില്ല, അവൾ ചെയ്യുന്നതെല്ലാം ജോൺസന്റെ പേരിൽ തന്നെ അതിന്റെ തുടക്കമാകുന്നു. ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഒരിക്കലും നേരെ തെരുവിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവളെ എടുത്തിട്ട് വരൂ ജോൺസ് എന്ന് പറഞ്ഞ് അവളെ എടുത്തുകൊണ്ടുവന്നതല്ലോ. അവൾക്ക് ആദ്യം ഒരു ചടങ്ങിൽ കൂടെ, ഒരു കല്യാണ ചടങ്ങിൽ കൂടെ ജോൺസ് ആയി തീരേണ്ടതുണ്ട്. അങ്ങനെ അവളത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വ്യഭിചാരത്തിലാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിലല്ലാതെ മറ്റേതെങ്കിലും വഴിയിൽ നിങ്ങൾ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു വ്യഭിചാര സ്നാനമാകുന്നു. അത് വേദപുസ്തകത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. അതിനുശേഷം നിങ്ങൾ വചനത്താലും പ്രവൃത്തിയാലും ചെയ്യുന്നതെല്ലാം യേശുവിന്റെ നാമത്തിൽ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നാൽ ആദ്യം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ വരേണ്ടതായിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ കെട്ടിടത്തിൽ വളരെയധികം മാന്യതയേറിയ സ്ത്രീകൾ, വിശിഷ്ടരായ വിശ്വസ്തയായ സ്ത്രീകൾ ഇവിടെയുണ്ട്. എന്നാൽ അവരിൽ ഒരു ശ്രീമതി വില്യം ബ്രണഹാമേ ഉള്ളൂ. അവൾ ഒരുവൾ മാത്രമാണ് എന്നോടൊപ്പം വീട്ടിലേക്ക് പോകുന്നത്. അവൾ ഒരുവൾ മാത്രമാണ് എന്റെ ഭാര്യ. ലോകത്തിൽ മാന്യരായ ജനങ്ങളും മാന്യമായ സഭകളുമുണ്ട്. എന്നാൽ ഒരു ശ്രീമതി യേശുക്രിസ്തുവേ ഉള്ളൂ. അവൾക്ക് വേണ്ടിയാണ് അവൻ വരുന്നത്. അവിടെയാണ് അവന്റെ പേര് കിടക്കുന്നത്. അവിടെയാണ് അവന്റെ ആരാധന കിടക്കുന്നത്. അത് അവളിൽ മാത്രമാകുന്നു. അത് സത്യമാണ്. ഓ ശരിയാണ് ശ്രീമാൻ, അത് സത്യമാണെന്ന് നാം കാണുന്നു. ഇപ്പോൾ അതുകൊണ്ട് നാം വാക്കിനാൽ അല്ലെങ്കിൽ പ്രവൃത്തിയാൽ ചെയ്യുന്നതെല്ലാം നാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുന്നു. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മറ്റൊരു നാമവുമില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാകുന്നു. പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിൽ അത് പറയുന്നു. അതായത് നിങ്ങളിത് അറിഞ്ഞുകൊള്ളുകയും നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമല്ലാതെ മറ്റൊരു നാമവുമില്ല. ആമേൻ. നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമം ഏറ്റവും ഉയർന്ന സ്വർഗം അവന്റെ നാമത്തിലാകുന്നു. സ്വർഗത്തിലുള്ള സകല കുടുംബത്തിന്റെ പേര് യേശുവാകുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. കൂടാതെ ഭൂമിയിലുള്ള സകല കുടുംബത്തിനും യേശു എന്ന് പേരാകുന്നു. അതുകൊണ്ട് അത് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട നാമമായിട്ട് അവിടെ അവൻ അത് സ്ഥാപിച്ചിരിക്കുന്നു. അതവന്റെ ആരാധനയുടെ സ്ഥലമായിട്ട് അത് യേശു ക്രിസ്തുവിലാകുന്നു. ഇപ്പോൾ അത് ഇപ്രകാരമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവനിലല്ലാതെ മറ്റ് യാതൊരു സ്ഥലവും ആരാധനയ്ക്കായിട്ടില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമവുമില്ല. അവന്റെ നാമം ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ നാമമാകുന്നു. ദൈവത്തിന് യഹോവ ഇരേ, യഹോവ റാഫ, യഹോവ ഇരേ എന്ന് വിളിക്കപ്പെടുന്ന നാമമുണ്ട്. യഹോവ നിന്റെ സകല പാപത്തെയും ക്ഷമിക്കുന്നു. യഹോവ റാഫ, യഹോവ നിന്റെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്നു. അവന് വളരെയധികം തലപ്പേരുകളുണ്ട്. എന്നാൽ അവന് വീണ്ടെടുപ്പിന്റെ ഒരു നാമം മാത്രമേ ഉള്ളൂ. അത് മനുഷ്യവർഗത്തിന് അവകാശപ്പെട്ടതാകുന്നു. അത് യേശു എന്ന നാമമാകുന്നു. അതവന്റെ പേര് അവൻ സ്ഥാപിക്കുന്നതിനായി തിരഞ്ഞെടുത്തതാകുന്നു. എവിടെയാണ് അവനത് സ്ഥാപിച്ചത്? അവനത് ക്രിസ്തുവിൽ സ്ഥാപിച്ചു. മറ്റുള്ള എല്ലാ സഭകളുടെ പേരും അവരുടെ മതവിശ്വാസ പ്രമാണങ്ങളും തലപ്പേരുകളും അവയെ വിശ്വസിക്കുന്നതും മരണമാകുന്നു. നിങ്ങൾ മെഥഡിസ്റ്റ് സഭയെ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായി വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പെന്തക്കോസ്തുകാരെ അതിനായി വിശ്വസിക്കുന്നുവെങ്കിൽ, പെന്തക്കോസ്ത് സഭ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായി നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ ബാപ്റ്റിസ്റ്റും ലൂഥറനും പ്രസ്ബിറ്റേറിയനും കത്തോലിക്കയും മറ്റേതും ഏതൊരു സഭയായാലും നിങ്ങൾ അവരുടെ പേര് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ തലപ്പേര്, അല്ലെങ്കിൽ അവരുടെ മതവിശ്വാസ പ്രമാണം എങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ നിങ്ങൾ ആദ്യം ആരാധനയുടെ സ്ഥാനത്തെത്താതെ നിങ്ങൾക്ക് ആരാധിക്കാൻ പോലും കഴിയുകയില്ല. ആമേൻ. ആ ഒരൊറ്റ സ്ഥാനത്ത് വെച്ച് മാത്രമാണ് ദൈവം ആരാധനക്കാരനെ കണ്ടുമുട്ടുന്നത്. അത് അവൻ തന്റെ നാമത്തെ സ്ഥാപിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലമാകുന്നു. മറ്റുള്ളതെല്ലാം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ മരിക്കും. അവന് മറ്റൊരു യേശുവിന്റെ മറ്റൊരു നിഴൽ ഇവിടെയുള്ളത് ഞാൻ തിരുവെഴുത്തിൽ അത് അടയാളപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ അവൻ ഇവിടെ മുന്നിലായി കാണപ്പെടുന്നത് അവൻ ഊനമില്ലാത്തവനായിരിക്കണം. അവൻ തന്റെ പേര് സ്ഥാപിക്കുന്നിടത്ത് ഈ കുഞ്ഞാട് ഊനമില്ലാത്തതായിരിക്കണം. ഇപ്പോൾ ഏത് സഭാസംഘടനയുമായിട്ട് അല്ലെങ്കിൽ ഏത് സമ്പ്രദായവുമായിട്ട് നിങ്ങൾക്കിതിനെ കൂട്ടിച്ചേർക്കാൻ കഴിയും? ഏത് സഭയുമായിട്ട്? കത്തോലിക്കർ, പ്രൊട്ടസ്റ്റന്റുകാർ, യഹൂദിയർ, എന്ത് തന്നെയായാലും ഏത് സമ്പ്രദായം, ഏത് സഭാസംഘടനയുമായിട്ട് നിങ്ങൾക്കിത് കൂട്ടിച്ചേർക്കാൻ കഴിയും. അതിന്മേൽ യാതൊരു ഊനവും ഉണ്ടായിരിക്കരുത്. അവയെല്ലാം തള്ളിക്കറയപ്പെടുകയും നിഷേധിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ അവിടെ ഒരു സ്ഥലമുണ്ട്. ഹല്ലേലൂയ. ആ സ്ഥലം യേശു ക്രിസ്തുവിലാകുന്നു. അവനിൽ യാതൊരു ഊനവുമില്ല, അവനിൽ യാതൊരു കുറ്റവുമില്ല. നിങ്ങൾക്കിത് കൂട്ടിച്ചേർക്കാൻ കഴിയുകയില്ല. അപ്രകാരം ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ജനങ്ങളെല്ലാം അവരുടെ സഭ യാതൊരു കുറ്റവും അതുപോലെയുള്ള കാര്യങ്ങളും ഇല്ലാത്തതാണെന്ന് പറയട്ടെ. അത് മലിനവും വചനത്തെ തകർക്കുന്നവരും മോഹിക്കുന്നവരും പകുതി ചത്തതുമായ ലാവോദിക്യരും മതപ്രമാണവും. എന്നാൽ സത്യം അതാകുന്നില്ല. എന്നാൽ പീലാത്തോസ് സ്വയം അവന്റെ ശത്രുവായിട്ട് പോലും പറഞ്ഞു, ഞാൻ അവനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല. അവന്റെ ശത്രു തന്നെ അവനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല എന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് അവന്റെ മേൽ യാതൊരു കുറ്റവും കൂട്ടിച്ചേർക്കാൻ പറ്റുകയില്ല. അവന്റെ നാളുകളിലെ പുരോഹിതന്മാരോട് അവൻ ചോദിച്ചു, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയും? ഞാനൊരു പാപിയാണെന്ന് എന്നെ ആർക്ക് കാണിക്കാൻ കഴിയും? ഒരിക്കലും ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് പറയാൻ കഴിയുന്ന ഒരു സഭയെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. തുറന്നു പറഞ്ഞാൽ അവയിൽ ഒന്നുപോലുമില്ല. കഷ്ടിച്ചു തന്നെ. എന്നാൽ എന്താണ് കൊന്നുകളഞ്ഞതെന്നും അവർ ചെയ്തു കൂട്ടിയത് എന്തെല്ലാമാണെന്നും ചരിത്രത്തിന്റെ തീയതികളിലുണ്ട്. എന്നിട്ടിപ്പോഴും അവരെ തന്നെ, അതുകൊണ്ടത് ദൈവത്തിന്റെ ആരാധനയുടെ സ്ഥലമല്ല, ഏതെങ്കിലും മതവിശ്വാസ പ്രമാണങ്ങളിലും അല്ലെങ്കിൽ സഭാസംഘടനയിലും അതാകുന്നില്ല. എന്റെ സ്നേഹിതരെ, ഞാൻ നിങ്ങളുടെ വികാരങ്ങളെ വേദനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാനൊരു സന്ദേശത്തിന് വേണ്ടി ഉത്തരവാദിത്വമുള്ളവനാകുന്നു. ആ സന്ദേശം എന്നത് ഈ കുഴിച്ചിലിൽ നിന്നും പുറത്തു വരൂ എന്നതാകുന്നു. ഞാൻ നിങ്ങളോട് പുറത്തു കടന്നു വരാൻ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ എവിടേക്കാണ് എടുത്തുകൊണ്ടുപോകാൻ പോകുന്നത്? ഞാൻ നിങ്ങളെ ബ്രഹാം കൂടാരത്തിലേക്ക് കൊണ്ടുപോകുമോ? എങ്കിൽ അത് ബാക്കിയുള്ളവരുടെ അത്രയും തന്നെ കുറ്റകരമാകുന്നു. എന്നാൽ എനിക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾ സുരക്ഷിതരും മരണത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടവരുമായിരിക്കും. അത് ദൈവത്തിന്റെ ആരാധനയുടെ സ്ഥലമായ യേശു ക്രിസ്തുവാകുന്നു. ഇന്ന് രാത്രിയിൽ ആ സ്ഥലത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അവിടെയാണ് ദൈവം തന്റെ നാമത്തെ സ്ഥാപിച്ചത്. അവിടെ കടന്നു വരുന്ന ഓരോ വ്യക്തിയെയും ദൈവം കണ്ടുമുട്ടുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയും അവൻ അവരോടൊപ്പം ആരാധിക്കുകയും ആഘോഷിക്കുകയും ചെയ്യും. അത് ക്രിസ്തുവിലാകുന്നു. അതൊരു സഭയിലോ ഒരു കൂടാരത്തിലോ അല്ല, എന്നാൽ ക്രിസ്തുവിലാകുന്നു. അവൻ ദൈവത്തിന്റെ കൂടാരമാകുന്നു. അവനാകുന്നു ദൈവം സ്വയം ഇറങ്ങി വന്ന സ്ഥലവും അവൻ വസിച്ചിരുന്നതും അവനിലായിരുന്നു. ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ വസിക്കാൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവിടെയാണ് ദൈവം കൂടാരമിട്ടിട്ട് തന്റെ നാമത്തെ സ്ഥാപിച്ചത്. അത് യേശു ക്രിസ്തുവിലായിരുന്നു. ആ കാരണത്താൽ അവന്റെ പേരൊരു മനുഷ്യനിലിട്ടിട്ട്, അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിലിട്ടിട്ട് അവൻ സ്വയം അവനിൽ കൂടാരം ചെയ്തു. ആ കൂടാരത്തിൽ അവിടെ അത് പഴയ യെരുശലേമിന്റെ മാതൃകയാകുന്നു. പഴയ ഉത്സവങ്ങളും പഴയ ദേവാലയവും അതിന്റെ ഒരു മാതൃകയാകുന്നു. ദൈവത്തിന്റെ ഉടമ്പടിയുടെ സമാഗമന കൂടാരം അകത്ത് പ്രവേശിച്ച് പുക കൊണ്ട് നിറഞ്ഞ ദിവസം അത് ഉറപ്പിക്കപ്പെടുകയും ദൈവത്തിന്റെ ശബ്ദം അതിൽ നിന്നും കേൾക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ദൈവത്തിന്റെ ശബ്ദം യേശു ക്രിസ്തുവായ കൂടാരത്തിൽ നിന്നും കേൾക്കപ്പെട്ടിരിക്കും. പ്രാകൃതമായ പഴയത് ഒരു മാതൃകയായിട്ട് പുതിയതിന്റെ ഒരു നിഴലാകുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിൽ വന്നപ്പോൾ അവൻ പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ വസിക്കാൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഞാൻ എന്റെ നാമത്തെ സ്ഥാപിപ്പാൻ ആ സ്ഥലം തിരഞ്ഞെടുക്കുകയും അവിടെ ഞാൻ മനുഷ്യനുമായി കണ്ടുമുട്ടുകയും അവിടെ ഞാൻ ആരാധിക്കപ്പെടുകയും ചെയ്യും. ദൈവം ആ സ്ഥലത്തെ തിരഞ്ഞെടുത്തു. അതൊരു സഭയിലോ സഭാസംഘടനയിലോ ആയിരുന്നില്ല, എന്നാൽ അത് യേശു ക്രിസ്തുവിലാകുന്നു. അതേ ശ്രീമാൻ, അത് ഞാൻ പറഞ്ഞതുപോലെ യാതൊരു ഊനമില്ലാത്തതുമായിരിക്കണം. യാതൊരു സഭാസംഘടനകൾക്കും അത് അവകാശപ്പെടാൻ കഴിയുകയില്ല. അവർ അത് ചെയ്യും. അവർ ക്രിസ്തു വിരോധികളാണ്. ഇപ്പോൾ നാം ഇവിടെ കാണുന്നത് അവന്റെ നിഴലിനെ വീണ്ടും ശ്രദ്ധിക്കുക. ആട്ടിൻകുട്ടിയെ സൂക്ഷിക്കേണ്ടിയിരുന്നു. ഇപ്പോൾ ഇത് പുറപ്പാട് പുസ്തകം 12 കാണപ്പെടുന്നു. നിങ്ങൾ കുറിച്ചെടുക്കുകയാണെങ്കിൽ അത് പുറപ്പാട് 12:3-6. ആട്ടിൻകുട്ടിയെ 4 ദിവസം വരെ സൂക്ഷിക്കണം. അത് അറുക്കപ്പെടാൻ പോകുന്നതിന് യോഗ്യതയുള്ളതാണോ എന്ന് പരിശോധിക്കുന്നതിനാകുന്നു. അതിനെ എടുത്ത് നാല് ദിവസം വരെ അതിന് യാതൊരു കുറവുമില്ല എന്ന് വീണ്ടും വീണ്ടും പരിശോധിച്ചറിയേണ്ടത് ആവശ്യമാക്കുന്നു. അതിനെന്തെങ്കിലും രോഗമുണ്ടോ എന്നും ഈ ആട്ടിൻകുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നും നോക്കിയിരിക്കണം. അതിനെ നാല് ദിവസം വരെ സൂക്ഷിക്കണം. ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളിൽ ചിലർ വിചാരിച്ചു കാണും അതൊരു ചെറിയ കാര്യമായിട്ട് 14 അതിനെ കൊന്നിരുന്നു. എന്നാൽ ഓർക്കുക, അവർ ആട്ടിൻകുട്ടിയെ മാസത്തിന്റെ 10-ാം തീയതി എടുത്തിട്ട് മാസത്തിന്റെ 14-ാം തീയതി അതിനെ അറുത്തിരുന്നു. നോക്കൂ, അത് നാല് ദിവസം വരെ സൂക്ഷിച്ചിരുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ പേരായ യേശു ആ കുഞ്ഞാട് യെരുശലേമിലേക്ക് പോയിട്ട് അവന്റെ മരണവും അടക്കവും പുനരുത്ഥാനവും കഴിയുന്നതുവരെ ഒരിക്കലും തിരികെ വന്നിരുന്നില്ല. അവൻ വിമർശകരുടെ കീഴിൽ 4 ദിവസവും 4 രാത്രിയും സൂക്ഷിച്ചിരുന്നു. എത്ര സമ്പൂർണമായിട്ട് ആ കുഞ്ഞാട് മാതൃകയായിരിക്കുന്നു. 4 ദിവസം വരെ സൂക്ഷിച്ചിരുന്നു. അപ്പോഴാണ് പിലാത്തോസ് പറഞ്ഞത്, ഞാൻ അവനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല. മറ്റൊരു നിഴൽ അവനെ കുറിച്ചുള്ളത് അവന്റെ യാതൊരു അസ്ഥിയും ഒടിക്കരുത് എന്നുള്ളതാകുന്നു. അത് സമ്പൂർണമായിരിക്കണം. അവർക്കതിന് കഴിഞ്ഞില്ല. ബലിക്കുഞ്ഞാടിനെ അറക്കുമ്പോൾ അവർക്കതിന്റെ ഒരസ്ഥി പോലും ഒടിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് നിഷേധിക്കപ്പെടും. അവർ ക്രിസ്തുവിന്റെ കാലൊടിക്കുന്നതിന് വേണ്ടി ചുറ്റികയെടുത്ത് കഴിഞ്ഞിരുന്നു. എന്നാൽ അപ്പോഴേക്കും അവർ പറഞ്ഞു, അവൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ അവന്റെ വിലാപ്പുറത്ത് കുത്തിയിട്ട് രക്തവും വെള്ളവും വന്നു. മറ്റൊരു മഹത്തായ കാര്യത്തെ ഇവിടെ വീണ്ടും ശ്രദ്ധിക്കുക, എനിക്ക് ഒഴിവാക്കി കളയാൻ പറ്റുകയില്ല. കാരണം അവൻ യാഗങ്ങളെ പ്രതിനിധാനം ചെയ്യപ്പെട്ടിരുന്ന ഭോജനയാഗമായിരുന്നു. ഞാൻ ഓർക്കുന്നു, ഒരുവട്ടം വേദപുസ്തകത്തിൽ അവർക്കൊരു പാഠശാല ഉണ്ടായിരുന്നിട്ട് അതിനെ പ്രവാചക ശിഷ്യന്മാരുടെ പഠനശാല എന്ന് വിളിച്ചിരുന്നു. അതൊരു പാഠശാല പോലെ തന്നെയായിരുന്നു. ഒരുവട്ടം ഏലിയാവ് അവിടേക്ക് പോയതായിട്ട് നാം കാണുന്നു. അങ്ങനെ അവർ പറഞ്ഞിരുന്നു, അവർ അവനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇവിടെ ചുറ്റുപാടുമായിട്ടുള്ളപ്പോൾ കാര്യങ്ങളെല്ലാം കൂടുതൽ നേരെയായി പോകുന്നു. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോകുവാൻ അവർ ആഗ്രഹിച്ചിരുന്നു. അവർ അവന് വേണ്ടി വൈകിട്ടത്തെ ആഹാരം ഒരുക്കുന്നതിന് പോയിരുന്നു. അവരിൽ ഒരു കൂട്ടം പുരോഹിതന്മാർ അല്ലെങ്കിൽ പ്രവാചകന്മാർ വയലിൽ ചെന്ന് കുറച്ച് ചീര പറിച്ചുകൊണ്ടുവന്ന് അവന് വൈകിട്ടത്തെ ആഹാരം ഒരുക്കുന്നതിന് വേണ്ടി പോയിരുന്നു. അങ്ങനെ അവർ ചെയ്തപ്പോൾ അവർ മടി നിറച്ച് അത് പറിച്ചെടുത്തുകൊണ്ടുവന്നു. അവർ തിരികെ വന്നപ്പോൾ അത് പേച്ചീരയായിരുന്നിട്ട് അത് വിഷമായിരുന്നു. അവർ അത് അരിഞ്ഞ് കലത്തിലിടുകയും ചെയ്തു. കലത്തിൽ അത് തിളയ്ക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു, കഷ്ടം, കലത്തിൽ മരണം, നമുക്കിത് കഴിക്കാൻ പോലും പറ്റുകയില്ല. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, ഒരു കൈപിടി മാവ് കൊണ്ടുവരുവീൻ. അവൻ മാവെടുത്ത് കലത്തിലിട്ടിട്ട് പറഞ്ഞു, ഭക്ഷിച്ചുകൊള്ളുക, കലത്തിൽ ദോഷമൊന്നുമില്ല. ആ ഭോജനയാഗം ക്രിസ്തുവായിരുന്നു. ഭോജനയാഗത്തിന് വേണ്ടി എല്ലാ തരിയും ഒന്നായിരിക്കണം. മാവിന്റെ ഓരോ തരിയും ഒരുപോലെ പൊടിച്ചിരിക്കണം. അത് കാണിക്കുന്നത്, അതായത് അവൻ സൗഖ്യദായകനാകുന്നു. അവൻ അവനെ പകരമിട്ടുകൊണ്ട് മരണത്തെ എടുത്തു കളയുകയും ജീവനേടുകയും ചെയ്യുന്നു. അത് 2 ന്യായപ്രമാണങ്ങളാലാകുന്നു. ഹല്ലേലൂയ. അവിടെ ഒരു സ്ഥലത്ത് മരണമായിരുന്നു. ക്രിസ്തു വന്നപ്പോൾ ജീവൻ അവിടേക്ക് കടന്നുവന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. എവിടെ മരണമുണ്ടായിരുന്നോ അവിടെ അത് ജീവനായി തീർന്നു. കാരണം അത് ഭോജനയാഗമായി ക്രിസ്തു കടന്നു വന്നപ്പോഴായിരുന്നു. ഈ കാര്യങ്ങളെ എടുത്ത് നാം അതിനെ തുറന്നു കാണുന്നതിനായി സമയമെടുക്കുകയാണെങ്കിൽ ഇവയെല്ലാം എന്തൊരു മഹത്തായ പാഠങ്ങൾ ആയിരിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക, നിഴലിലുള്ള ഒരു വാക്ക് പോലും പരാജയപ്പെടുകയില്ല. നിഴലിലുള്ള ഒരു വാക്ക് പോലും ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. എല്ലാ കാര്യങ്ങളും സമ്പൂർണമായി താരതമ്യപ്പെട്ടിരിക്കുന്നു. അവൻ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആരാധന സ്ഥലമാകുന്നു. അങ്ങനെ ദൈവത്തിന്റെ പേര് അവന് നൽകപ്പെട്ടിരിക്കുന്നു. അവൻ ദൈവത്തിന്റെ ആരാധന സ്ഥലവും ദൈവത്തിന്റെ പേര് അവന് നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു. അവൻ ദൈവത്തിന്റെ വചനവും അവൻ ദൈവത്തിന്റെ നാമവുമാകുന്നു. അവൻ ദൈവത്തിന്റെ വചനവും അവൻ ദൈവത്തിന്റെ നാമവും രണ്ടുമാകുന്നു. അവൻ വചനം ജഡമായി തീർന്നതാകുന്നു. അവൻ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ കുഞ്ഞാടും ദൈവത്തിന്റെ നാമവും അവൻ ദൈവവുമാകുന്നു. അതായിരുന്നു അവൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏകമാത്രമായ ആരാധനാ സ്ഥലമാകുന്നു. യേശുക്രിസ്തുവിന് പുറമെ മറ്റേതൊരു സ്ഥലവും ദൈവം നിരസിക്കുന്നു. നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും അവനെ ആരാധിക്കാൻ കഴിയുകയില്ല. അവൻ പറഞ്ഞു, മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. ഇന്ന് നമുക്ക് മതസംഹിതകളും മതവിശ്വാസ പ്രകടനങ്ങളും ഉണ്ടായിട്ട് അത് ഈ രീതിയിലാണെന്നും അത് ആ രീതിയിലാണെന്നും പഠിപ്പിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നെ കൂടാതെ ആരും ദൈവത്തിന്റെ അടുക്കൽ എത്തുന്നില്ല. മറ്റൊരു ശബ്ദത്തിൽ പറഞ്ഞാൽ, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. എന്നെ കൂടാതെ എല്ലാവരും കള്ളന്മാരാകുന്നു. അവൻ ഏകമാത്രമായ പ്രവേശനമാകുന്നു. അവൻ വാതിലാകുന്നു. അവൻ മാർഗമാകുന്നു. സത്യവും ജീവനുമാകുന്നു. അവരവിടെ എല്ലാമാകുന്നു. ഏകമാത്രമായ പ്രവേശനം, ഏകമാത്രമായ സ്ഥലം, ഏകമാത്രമായ ആരാധന, ഏകമാത്രമായ നാമം. എല്ലാ കാര്യങ്ങളും ക്രിസ്തുവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പഴയ നിയമം മുഴുവനും പുതിയ നിയമം അവനുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ കൽപ്പനയുടെ വചനത്താൽ ഇന്ന് സഭ അവനുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം എപ്പോഴെങ്കിലും ഒരു മനുഷ്യനുമായി കണ്ടുമുട്ടുന്നതിന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മറ്റു യാതൊരു സ്ഥലവുമില്ല, മറ്റു യാതൊരു നാമവുമില്ല. അല്ലെങ്കിൽ അത് മറ്റെവിടെയെങ്കിലുമല്ല, അത് അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആരാധനാ സ്ഥലമായ യേശു ക്രിസ്തുവിൽ മാത്രമാകുന്നു. ശ്രദ്ധിക്കുക, ദൈവം തന്റെ ആരാധനക്കാരെ കണ്ടുമുട്ടുന്നതിന് ഈ ഒരു സ്ഥലം മാത്രമേ വാഗ്ദത്തം ചെയ്തിട്ടുള്ളൂ. കൂടാതെ ഇത് അവന്റെ സ്വന്തം തെരഞ്ഞെടുക്കലാണ്, നമ്മുടെ തെരഞ്ഞെടുക്കലല്ല, നമ്മുടെ വിചാരമല്ല, അവന്റെ വിചാരവും അവന്റെ തെരഞ്ഞെടുക്കലുമാകുന്നു. അത് അവൻ തെരഞ്ഞെടുത്ത സ്ഥലമായിട്ട് അവിടെ അവൻ തന്റെ നാമത്തെ സ്ഥാപിച്ചിരിക്കുന്നു. ഇപ്പോൾ അവന്റെ നാമം എവിടെയാണെന്നും അവന്റെ സ്വന്തം തെരഞ്ഞെടുക്കലിൽ കൂടി അവൻ എന്താണ് തെരഞ്ഞെടുത്തതെന്നും നാം കാണുന്നു. ഇപ്പോൾ അവൻ തന്റെ നാമത്തെ സ്ഥാപിച്ച സ്ഥലം ക്രിസ്തുയേശുവിലാണെന്ന് നാം കണ്ടെത്തിയിരിക്കുന്നു. കൂടാതെ മറ്റ് യാതൊരു സ്ഥലവുമില്ല, അല്ലെങ്കിൽ മറ്റ് യാതൊരു നാമവുമില്ല. നിങ്ങൾ അതിൽ സന്തുഷ്ടരാണോ എങ്കിൽ ആമേൻ പറയുക. ഇപ്പോൾ അതിന്റെ കാര്യം എന്താണെന്നാൽ ആ സ്ഥലം എവിടെയാണെന്ന് നാം കണ്ടുപിടിക്കുകയാണെങ്കിൽ ആരാധനയുടെ സ്ഥലം ക്രിസ്തുവിൽ മാത്രമല്ലാതെ മറ്റൊരിടത്തും സ്വീകരിക്കപ്പെടുന്നില്ല. നിങ്ങൾക്ക് അനുതപിക്കാൻ കഴിയും, നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും, എന്നല്ലപ്പോഴും നിങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ ക്ഷമ അപേക്ഷിക്കുക മാത്രമാണ്. പത്രോസ് പറഞ്ഞു, പെന്തിക്കോസ്ത് ദിവസം അവരെല്ലാം അന്യഭാഷ സംസാരിക്കുകയും വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുകയും ചെയ്തപ്പോൾ അവർ പരിഹസിക്കാൻ തുടങ്ങി. സഭയെ അത് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യരെല്ലാം പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു, അവർ മദ്യപിച്ചവരെ പോലെ പെരുമാറുന്നു. കന്യകമറിയാമും ബാക്കിയുള്ളവരെല്ലാം കൂടി ഒത്തൊരുമിച്ച് 120 പേരായിരുന്നു. അവർ മദ്യപിച്ചവരെ പോലെ ഇടറി നടക്കുകയും അന്യഭാഷ സംസാരിക്കുകയും അതുപോലെ തുടരുകയും ചെയ്തിരുന്നു. അവർ പറഞ്ഞു, ഈ മനുഷ്യർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു. എന്നാൽ പത്രം എഴുതേറ്റിട്ട് അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, പുരുഷന്മാരെ, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, പകൽ 3 നേരമേ ആയിട്ടുള്ളൂവല്ലോ. എന്നാൽ ഇത് യോവേൽ പ്രവാചകൻ മൂലം അരുളി ചെയ്തതത്രേ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും, രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ നാൾ വരും മുമ്പേ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. അവരിത് കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ചോദിച്ചു, സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? പത്രോസ് അവരോട് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും, കാരണം ഈ വാഗ്ദത്തം എല്ലാ ഭാവി തലമുറയ്ക്കും വേണ്ടിയാകുന്നു. ഇപ്പോൾ നാം അത് കണ്ടുപിടിക്കുന്നു. നാം എങ്ങനെ അവനിലാകുന്നതിന് ഇപ്പോൾ നാം കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നു. നാം എങ്ങനെ ഈ ആരാധന സ്ഥലത്ത് പ്രവേശിക്കും? 1 കൊരിന്ത്യർ 12 അതിനെ ഉറപ്പിക്കുന്നു. കാരണം ഒരേ ആത്മാവിനാൽ, ഒരു സഭയാലല്ല, ഒരു മതസംഹിതയാലല്ല, ഒരു പാസ്റ്ററാലല്ല, ഒരു ബിഷപ്പിനാലല്ല, ഒരു പുരോഹിതനാലുമല്ല, നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ പരിശുദ്ധാത്മാവിൽ സ്നാനമേറ്റിട്ട് അത് ക്രിസ്തുവിന്റെ ദേഹമാകുന്നു. അത് ആ ദേഹത്തിൽ കിടക്കുന്ന സകല കൃപാവരങ്ങൾക്കും അധീനമാകുന്നു. അതേ ശ്രീമാൻ, അവിടെ ചേരുകയല്ല, മതവിശ്വാസ പ്രമാണങ്ങളെ ഉരുവിടുകയല്ല, അടിച്ചു കയറ്റലല്ല, അനുവദിക്കലല്ല, കൈപിടിച്ച് കുലുക്കലല്ല, അല്ലെങ്കിൽ അതുപോലെ മറ്റ് യാതൊന്നുമല്ല. എന്നാൽ ഒരു ജനനത്താൽ നാം യേശു ക്രിസ്തുവിന്റെ ദേഹത്തിലേക്ക് സ്നാനപ്പെട്ടിരിക്കുന്നു. ആമേൻ. നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റിരിക്കുന്നു. ആ ദേഹം എന്താകുന്നു? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. നമുക്കെങ്ങനെ ആ ദേഹത്തിലായിട്ട് അതിലെ ഒരു വചനത്തെ പോലും നിഷേധിക്കാൻ കഴിയും? അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അതിനെ സ്ഥാപിച്ചുകൊണ്ട് അത് ആ ദേഹത്തിൽ പോലും ഇല്ലാത്തതായിരിക്കാൻ കഴിയും? നമുക്കതെങ്ങനെ ചെയ്യാൻ കഴിയും? ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം ശ്രദ്ധിക്കുക. നിങ്ങൾ വാസ്തവമായും അവനിലേക്ക് സ്നാനപ്പെടുമ്പോൾ അതിന്റെ സത്യമായ തെളിവെന്ന് പറയുന്നത് നിങ്ങൾ വചനമായി അവനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവന്റെ ഭാഗമായിട്ട് എങ്ങനെ അവനെ നിഷേധിക്കാൻ കഴിയും? എന്റെ കൈ എന്റെ തന്നെ കൈയായിരിക്കെ എനിക്കതെങ്ങനെ നിഷേധിക്കാൻ കഴിയും? അവിടെ ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് മാനസികമായി എന്തോ കുഴപ്പമുണ്ടായിരിക്കുന്നു. എനിക്കതെങ്ങനെ ചെയ്യാൻ കഴിയും? എനിക്ക് മാനസികമായി എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ട് എന്റെ കൈ തന്നെ ഞാൻ നിഷേധിക്കുകയും എന്റെ കാല് തന്നെ ഞാൻ നിഷേധിക്കുകയും ചെയ്യുമ്പോൾ ദൈവം എപ്പോഴെങ്കിലും കൽപ്പിക്കുകയും വാഗ്ദത്തം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഏതെങ്കിലും വചനത്തെ ഒരു വിശ്വാസി നിരസിക്കുമ്പോൾ ആത്മീയമായി എന്തോ കുഴപ്പം അവിടെയുണ്ട്. ഒരു വിശ്വാസി എന്ന പേരിന് വിളിക്കപ്പെടുന്ന ആ വ്യക്തിക്ക് അവിടെ എന്തോ ആത്മീയമായ കുഴപ്പമുണ്ട്. നിങ്ങൾക്കവന്റെ ഒരു വാക്കുപോലും നിഷേധിക്കാൻ കഴിയുകയില്ല, കാരണം നിങ്ങൾ അതേ കാര്യത്തിന്റെ തന്നെ ഭാഗമായിരിക്കുന്നു. നിങ്ങൾ അവന്റെ ഭാഗമായിരിക്കുന്നു, കാരണം നിങ്ങൾ അവനിലേക്ക് സ്നാനപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. എന്തൊരു മനോഹരമായ കാര്യമാകുന്നു! ദൈവത്തിനൊരു വിശേഷ സ്ഥലമുണ്ടായിട്ട് അവൻ അബ്രഹാമിനെ കണ്ടുമുട്ടുകയും അവിടെ അബ്രഹാം അവനെ ആരാധിക്കുകയും ചെയ്തു. പഴയ നിയമത്തിൽ കൂടെ അത് അപ്രകാരമായിരിക്കുന്നു. അവന്റെ വാഗ്ദത്ത വചനം നിങ്ങളുടെ ഉള്ളിൽ അവനിൽ കൂടെ വ്യാഖ്യാനം ചെയ്യപ്പെടും. നിങ്ങൾക്കിത് മനസ്സിലായോ? അത് നിങ്ങൾ ജീവിക്കുന്ന കാലത്തേക്ക് നിർവഹിക്കുന്നതിനായി അവൻ വാഗ്ദത്തം ചെയ്ത വചനമാകുന്നു. നിങ്ങൾ സകല മനുഷ്യരാലും വായിക്കപ്പെടുന്ന ദൈവത്തിന്റെ എഴുതിയതായ പത്രങ്ങളാകുന്നു. അത് നിങ്ങൾ അവകാശപ്പെടുന്നതല്ല. എന്നാൽ ദൈവം നിങ്ങളിൽ കൂടി പ്രവർത്തിക്കുന്നതായിട്ട് നിങ്ങൾ അവകാശപ്പെടുന്ന എന്തിനേക്കാളും ഉച്ചത്തിൽ അത് സംസാരിക്കും. ദൈവം പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അത് നിങ്ങളിൽ കൂടെ സംസാരിക്കുന്നതാകുന്നു. അവൻ ഈ കാലത്തെക്കുറിച്ച് അതിപ്പോൾ എന്തായിരിക്കുമെന്ന് സംസാരിച്ചിരുന്നു. ഈ കാലത്തെ വിശ്വാസികൾക്ക് ഇത് വിശ്വസിക്കേണ്ടത്, അവൻ ഈ ദിവസത്തേക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്താകുന്നു എന്ന് വിശ്വസിക്കേണ്ടത് ആവശ്യമാകുന്നു. അത് ഇപ്രകാരം രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പെട്ടകത്തിലേക്ക് വന്നിരുന്ന പോലെയും രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി മിസ്രൈമിന് പുറത്തു പോകേണ്ടിയിരുന്ന പോലെയും ആകുന്നു. അവർക്കിപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് വചനത്തിന്റെ സന്ദേശത്തിലേക്ക് ക്രിസ്തുവിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാകുന്നു. അതായത് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നിങ്ങൾ അതിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? സ്നാനത്താലാകുന്നു. എന്ത് സ്നാനത്താലാകുന്നു? വെള്ളത്താലോ? പരിശുദ്ധാത്മാവിനാലാകുന്നു. ഒരേ ആത്മാവിനാൽ ഏക ശരീരമാകുമാറ് നാം സ്നാനപ്പെട്ടിരിക്കുന്നു. അതവന്റെ വാഗ്ദത്തം ചെയ്ത വചനമാകുന്നു. അവനത് നിങ്ങൾക്കത് വ്യാഖ്യാനം ചെയ്യേണ്ട ആവശ്യമില്ല. അവനത് നിങ്ങളിൽ കൂടി വ്യാഖ്യാനിക്കും. അത് നിങ്ങൾ ചെയ്യുന്നതും അവൻ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തതുമാകുന്നു. അവനെ പിന്തുടരുന്ന സഭ അത്രയുമധികം അവനെ പോലെയായിട്ട് ജനങ്ങളത് അറിയുന്നതിനിടയാകും. പത്രസിനെയും യോഹന്നാനെയും നോക്കൂ. അവർ സുന്ദരമെന്ന് വിളിക്കപ്പെടുന്ന ഗോപുരവാതിൽക്കൽ വെച്ച് ഒരു മനുഷ്യനെ സുഖപ്പെടുത്തിയ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴായിരുന്നു. അവർ പറഞ്ഞു, അവർ ഗ്രഹിച്ചു, ആ പുരോഹിതന്മാർ അത് ചെയ്തു. ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിച്ചു. എന്നാൽ അവർ യേശുവിനോട് കൂടിയുള്ളവരായിരുന്നു എന്നുള്ള കാര്യം അവർ ശ്രദ്ധിച്ചിരുന്നു. കാരണം എന്താകുന്നു? അവൻ ചെയ്ത അതേ കാര്യങ്ങളെ ചെയ്തിരുന്നു. അവനവന്റെ പിതാവിന്റെ ജോലിയിലായിരിക്കണം. അതുകൊണ്ട് ഇന്നും അതേ കാര്യം തന്നെയായിരിക്കണം. ഇപ്പോൾ ഓർക്കുക, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. കാരണം ദൈവം നിങ്ങളെ അവനിൽ കൂടെ കണ്ടുമുട്ടുന്നു. അത് അവിടെയുള്ള ഏകമാത്രമായ സ്ഥലമാകുന്നു. എന്തുകൊണ്ടാണെന്നാൽ അവിടെയാണ് അവൻ തന്റെ നാമമായ യേശുവിൽ അത് തിരഞ്ഞെടുത്തത്. യേശു ദൈവത്തിന്റെ പേരാകുന്നു. ഓർക്കുക, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, യേശു ക്രിസ്തു എന്ന പേരിന്റെ തലപ്പേരുകളാകുന്നു. മത്തായി പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജാതികളെയും ഉപദേശിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചുകൊള്ളുവീൻ. ഇന്നത് എപ്രകാരം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ട് അവർ പിതാവിന്റെ നാമത്തിൽ, പുത്രന്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന് പറയുന്നു. അങ്ങനെ അത് എഴുതിയിട്ട് പോലുമില്ല. അത് നാമത്തിൽ എന്നാണ്. അത് ഏകനാമമാകുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആകുന്നു. പിതാവ് ഒരു പേരല്ല, പുത്രൻ ഒരു പേരല്ല, പരിശുദ്ധാത്മാവ് ഒരു പേരല്ല, അത് തലപ്പേരുകളാകുന്നു. 10 ദിവസത്തിന് ശേഷം പത്രോസ് എഴുന്നേറ്റിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ. അവനവനോട് ചെയ്യരുത് പറഞ്ഞത് അവർ ചെയ്തോ? അവനവനോട് ചെയ്യാൻ പറഞ്ഞത് അവൻ ചെയ്തു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന്റെ നാമം എന്നത് കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. പുതിയ നിയമത്തിലെ ഓരോ വ്യക്തിയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിരിക്കുന്നു. വേദപുസ്തകത്തിൽ ഒരൊറ്റ വ്യക്തി പോലും ഒരിക്കലും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന്റെ തലപ്പേരുകളിൽ സ്നാനപ്പെട്ടിട്ടില്ല. നിക്കായയുടെ മതവിശ്വാസ പ്രമാണം റോമിലെ നിക്കാവിൽ വെച്ച് അത് ചെയ്യുന്നതുവരെ ഒരിക്കലും അത് നിലവിൽ വന്നിരുന്നില്ല. അത് കത്തോലിക്ക സഭയുടെ ഒരു ഉത്തരവായിരുന്നുവെന്ന് കണ്ടുപിടിക്കുകയും അതേ കാര്യത്തെ ഉപദേശവിധിയിൽ ന്യായീകരിക്കപ്പെടുകയും ചെയ്യുന്നു. എന്റെ പക്കൽ അതുണ്ട്. അത് ശരിയാണ്. ഫാക്ട്സ് ഓഫ് അവർ ഫെയ്ത്ത് ഇത്യാദി ചരിത്ര പുസ്തകങ്ങളാകുന്നു. അത് പരിപൂർണമായും ഒരു റോമൻ കത്തോലിക്ക സഭയുടെ മതവിശ്വാസ പ്രമാണമാകുന്നു. ഇത് വേദപുസ്തകത്തിൽ ഇല്ലെന്ന് അവർ പറയും. എന്നാൽ അവർ ആഗ്രഹിക്കുന്ന പക്ഷം വേദപുസ്തകത്തിലെ വാക്കുകളെ മാറ്റാനുള്ള അധികാരം മാർപ്പാപ്പയുടെ കാരണത്താൽ അവർക്കുണ്ടെന്ന് അവർ പറയുന്നു. ഞാനതിൽ വ്യത്യാസപ്പെടുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്നും ആരെങ്കിലും ഒരു വാക്ക് നീക്കിക്കളഞ്ഞാൽ, യേശു പറഞ്ഞു, അല്ലെങ്കിൽ അതിനോട് ഒരു വാക്ക് കൂട്ടിയാൽ ജീവവൃക്ഷത്തിൽ നിന്നും അവന്റെ അംശം നീക്കിക്കളയും. ഒരു വാക്ക് ഒരു വരിയല്ല, ഒരു ഖണ്ഡികയല്ല, ഒരു വാക്കാകുന്നു. ആരെങ്കിലും ഒരു വാക്ക് മാറ്റിയാൽ, ആദിയിൽ ദൈവം തന്റെ ജനങ്ങളെ തന്റെ വചനത്താൽ കോട്ടകെട്ടി ഉറപ്പിച്ചിരുന്നു. ഒരു വാക്ക് തെറ്റായി വ്യാഖ്യാനിച്ചത് എല്ലാ മരണത്തിനും എല്ലാ തലവേദനയ്ക്കും എല്ലാ ദുഃഖത്തിനും കാരണമാക്കി. ഹവ്വ അവൾ ഒരു വചനത്തിന്റെ വരിയല്ല തെറ്റിച്ചത്, അവൾ തെറ്റിച്ചത് ഒരു വാക്ക് മാത്രമായിരുന്നു. യേശു പുസ്തകത്തിന്റെ മധ്യ വന്നപ്പോൾ അത് ആദ്യത്തെ പുസ്തകമാകുന്നു. യേശു പുസ്തകത്തിന്റെ മധ്യ വന്നപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, എന്നാൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന സകല വചനത്താലും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. പുസ്തകത്തിന്റെ അവസാനത്തെ പുസ്തകമായ വെളിപാട് 22:18 വാക്യത്തിൽ അത് വേദപുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാകുന്നു. യേശു സ്വയം സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പുസ്തകത്തിൽ നിന്നും ആരെങ്കിലും ഒരു വാക്ക് മാറ്റുകയോ ആരെങ്കിലും ഒരു വാക്ക് കൂട്ടുകയോ ചെയ്താൽ അവന്റെ അംശം ജീവന്റെ വൃക്ഷത്തിൽ നിന്നും നീക്കിക്കളയും. എന്തുകൊണ്ടാണെന്നാൽ അവനൊരു കള്ളപ്രവാചകനും ജനങ്ങൾക്കത് ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുകയുമാകുന്നു. അപ്രകാരം ചെയ്യുന്നതിൽ കൂടെ അവരുടെ രക്തം അവന്റെ കയ്യിൽ നിന്നും ചോദിക്കപ്പെടും. നാം ആരാധനയുടെ ആ സ്ഥാനത്തെ അനുസരിച്ചിരിക്കണം. അത് യേശു ക്രിസ്തുവായ വചനം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യമായതാകുന്നു. ആമേൻ. അത് ശരിയാണ്. ഓർക്കുക, ആരാധനയ്ക്ക് വേണ്ടി കണ്ടുമുട്ടുന്നതിന് മറ്റ് യാതൊരു സ്ഥലവുമില്ല, ഒരൊറ്റ സ്ഥലവുമില്ല. ദൈവം അത് തിരഞ്ഞെടുത്തിരിക്കുന്നു. യോഹന്നാൻ അങ്ങ് ദൂരെ, ഇത് പഴയ നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ ഇടയ്ക്കുള്ള ബന്ധിക്കലാകുന്നു. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക, വളരെ അടുത്തായി ശ്രദ്ധിക്കുക. യോഹന്നാൻ ആ മഹാനായ കഴുകൻ ഒരു ദിവസം മരുഭൂമിയിൽ നിന്നും പറന്നവിടെ എത്തി. അവൻ തന്റെ വലിയ ചിറകുകൾ വിടർത്തിയിരുന്നു. അവൻ യോർദാന്റെ തീരത്തിറങ്ങി വന്ന് പ്രകാശിച്ചു. അതൊരു മഹാനായ കഴുകനായ പ്രവാചകൻ പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ഇടയ്ക്കുള്ള വഴിയുടെ പാലം നിർമ്മിച്ചു. എന്നിട്ട് അവൻ അവരെ ഇടത്തുനിന്നും വലത്തുനിന്നും വിളിച്ചു. അവൻ മാനസാന്തരത്തിന്റെ ഒരു ദിവസത്തിനായി അവരെ വിളിക്കുകയായിരുന്നു. അവിടെ പരീശന്മാരും സാധുക്യരും പുറത്തു വന്നു. അവൻ അവരോട് പറഞ്ഞു, അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയാൻ തുണിയരുത്. എന്നാൽ അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹോ എന്റെ, അവൻ തന്റെ സുവിശേഷം പ്രഖ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഒരുവൻ നിൽക്കുന്നുണ്ട്, അവനെ നിങ്ങൾ അറിയുന്നില്ല. ഞാൻ ഇതുവരെയും അവനെ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ അവൻ വരുമ്പോൾ ഞാൻ അവനെ അറിയും. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല. എന്നാൽ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന് വീശുമരം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റം വെടിപ്പാക്കി പതിരിക്കടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ആ മഹാനായ കഴുകൻ അവിടെ ഇരുന്നു കൊണ്ട് അവൻ തന്റെ മഹത്തായ ഭീഷണികളെ ചലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മാലിന്യം പുറത്തു കടന്നു വന്നു. അല്ലെങ്കിൽ ഹെരോദ് ആ സമയത്തെ ചക്രവർത്തി വിളംബരക്കാരൻ തന്റെ സഹോദരന്റെ ഭാര്യയെ വിവാഹം കഴിച്ചിരുന്നു. ആ കാര്യത്തിൽ ആ വലിയ സുവിശേഷ കഴുകന് നിശബ്ദത അടക്കി പിടിച്ചുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരിക്കാൻ കഴിയുന്നത് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? അവരിൽ ചിലർ പറഞ്ഞു, യോഹന്നാനെ, നീ വിവാഹവും വിവാഹമോചനത്തെ കുറിച്ച് പ്രസംഗിക്കുന്നില്ലേ? കാരണം ഹെരോദ് അതാ അവിടെ ഇരിക്കുന്നു. അവൻ നേരെ അവന്റെ മുമ്പിലേക്ക് നടന്നു ചെന്നിട്ട് അവനോട് പറഞ്ഞു, അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് നിനക്ക് വിഹിതമല്ല, ശരിയല്ലേ? എന്തായിരുന്നു അത്? അവനതായിരുന്നില്ലേ? അവൻ മരുഭൂമിയിൽ നിന്ന് വന്ന ആ കഴുകനായിരുന്നു. അവൻ മനുഷ്യന്റെ ഭയപ്പെടുത്തലിനും ഭീഷണിക്കും കീഴിൽ ഏതെങ്കിലും സഭാസമുദായത്തിൽ നിന്നും പരിശീലിക്കപ്പെട്ടവനായിരുന്നില്ല. എന്നാൽ അവിടെ എന്തായിരിക്കുമെന്ന് അറിയുന്നതിന് അവൻ സർവശക്തനായ ദൈവത്തിന്റെ ശക്തിക്കടിയിൽ പരിശീലിക്കപ്പെട്ടവനായിരുന്നു. അവൻ മസിഹായുടെ തിരിച്ചറിയലിനെ അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ! ആ വാക്കർത്ഥമാക്കുന്നത് നമ്മുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ എന്നാകുന്നു. അത് കേട്ടാരും പേടിക്കരുത്. ഞാൻ ഇതുവരെയും ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ഞാൻ ഉത്തേജിതനല്ല. ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് ശരിക്കും ഞാൻ അറിയുന്നു. ഓ, അവനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ആ വലിയ കഴുകൻ പറന്നു വന്ന് അവിടെ ഇരിക്കുന്നു. അവൻ പറഞ്ഞു, അവൻ വരുമ്പോൾ ഞാൻ അവനെ അറിയും. ഒരു ദിവസം അവൻ അവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു. പുരോഹിതന്മാർ അപ്പുറത്തെ വശത്തായിരുന്നു. അവർ ചോദിച്ചു, നിരന്തര ഹോമയാഗം അപഹരിക്കപ്പെടുന്ന ഒരു സമയം വരുന്നുവെന്ന് നീ പറയാൻ അർത്ഥമാക്കുന്നുവോ? ഈ വലിയ ദേവാലയം ഞങ്ങൾ പണിതത്, അതിന്മേൽ ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഈ കൈപ്പണികളെല്ലാം, അത് ഞങ്ങൾ വലിയ സഭാ സംഘടനക്കാരല്ലേ? അവൻ പറഞ്ഞു, ഇതെല്ലാം അപഹരിക്കപ്പെടുന്ന ഒരു നാൾ വരുന്നുണ്ട്. അതിന് കഴിയില്ല, നീ ഒരു കള്ളപ്രവാചകനാണ്. അവൻ ചുറ്റുമായി നോക്കി. എന്നിട്ട് അവൻ പറഞ്ഞു, ഇതാ അവൻ അവിടെയാകുന്നു. ഇതാ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആരാധനാ സ്ഥലം. അതാ കുഞ്ഞാട് അവിടെയാകുന്നു. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ആ യഥാർത്ഥ കുഞ്ഞാട് അതാകുന്നു. അവൻ ഇവിടെ ഇതാ മെത്തഡിസ്റ്റ് വരുന്നു, ഇതാ ബാപ്റ്റിസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ കത്തോലിക്കൻ വരുന്നു എന്ന് പറഞ്ഞില്ല. അവൻ പറഞ്ഞു, ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ വരുന്നു. സുരക്ഷയുടെ ഒരേ ഒരു മേഖല അത് ദൈവത്തിന്റെ കുഞ്ഞാടിൽ മാത്രമാകുന്നു. അവൻ ഒരുവനിൽ മാത്രം രക്ഷയാകുന്നു. ഏതെങ്കിലും ഒരു സഭയിലോ ഏതെങ്കിലും ഒരു മതസംഹിതയിലോ ആരെങ്കിലും ജനങ്ങളിലോ ആകുന്നില്ല. ഏതെങ്കിലും പിതാവിലോ ഏതെങ്കിലും മാതാവിലോ ഏതെങ്കിലും വിശുദ്ധ പുരുഷനിലോ അല്ലെങ്കിൽ യാതൊരിടത്തും ഒരു വിശുദ്ധ സ്ഥലത്തോ ആകുന്നില്ല. ആദാ വിശുദ്ധ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിലായിട്ട് അവിടെ ദൈവം തന്റെ പേരൊരു മനുഷ്യജീവിയിൽ വീണ്ടെടുപ്പിന് വേണ്ടി സ്ഥാപിച്ചിട്ട് അവൻ പാപികളായി നമുക്ക് വേണ്ടി അതിന്റെ വില കൊടുത്തു. ആ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ രക്ഷിക്കപ്പെടലുണ്ടായിരിക്കുന്നുള്ളൂ. ആ പാറയിലാണ് ഞാൻ നിൽക്കുന്നത്. യോഹന്നാൻ അവനെ തിരിച്ചറിഞ്ഞു. അവൻ പറഞ്ഞു, അവൻ എവിടേക്ക് നടന്നു വരുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ എനിക്ക് വിദ്യാഭ്യാസം ലഭിച്ചിടത്തു നിന്നും അതവന്റെ പിതാവ് ചെയ്തിരുന്ന മാതിരിയുള്ള ഒരു സെമിനാരിയിൽ നിന്നും ആയിരുന്നില്ല. അതൊരു പുരോഹിതൻ പരിശീലിക്കപ്പെട്ടിരുന്നത് പോലെ അല്ലായിരുന്നു. എന്നാൽ അത് കാടുകളിൽ മരുഭൂമിയിലായിരുന്നു. അവിടെ അവൻ സർവശക്തനായ ദൈവത്തിന്റെ വൈദിക സെമിനാരിയിലായിരുന്നിട്ട് ദൈവത്തിന്റെ വചനത്തിനായി കാത്തിരുന്നു. അതൊരു കൂട്ടം ജനങ്ങൾ അടവച്ചിറങ്ങിയത് പോലെ അല്ലായിരുന്നു. എന്നാൽ ദൈവം അതിനെക്കുറിച്ച് എന്താണോ പറഞ്ഞിരുന്നത് അതായിരുന്നു. അങ്ങനെ യോഹന്നാൻ മേലേക്ക് നോക്കി ആത്മാവ് വരുന്നത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഇതവനാകുന്നു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഓ എന്റെ, അവിടെയാണ് നിങ്ങളുടെ ആരാധനാ സ്ഥലം, അവിടെയാണ് നിങ്ങളുടെ മറവിട സ്ഥാനം, അവിടെയാണ് ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് പോകുന്നത്. അതൊരു സഭയല്ല, അതൊരു മതസംഹിതയല്ല, അല്ലെങ്കിൽ മറ്റ് യാതൊന്നുമല്ല. എന്നാൽ ലോകത്തിന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് പോകുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാകുന്നു. നോക്കൂ, യോഹന്നാൻ എപ്രകാരം അവിടെ അത് സ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. അവൻ നിങ്ങൾ പരീശന്മാർ പറയുന്നത് ശരിയാണ്, നിങ്ങൾ സാധുക്യരും ഹെരോദ്യരും ശരിയാണ് എന്നവൻ പറഞ്ഞില്ല. അവൻ പറഞ്ഞു, അതാകുന്നു കുഞ്ഞാട്, അതാകുന്നു ആ സ്ഥലം, അവനതിന്റെ പേരതിനുണ്ട്. അവൻ ഒരേ ഒരുവനാകുന്നു, ആകാശത്തിന് കീഴിൽ മറ്റൊരു നാമമില്ല. യേശു യോഹന്നാനെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് ഇപ്പോൾ ശ്രദ്ധിക്കുക. ഒരു ദിവസം അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ യോഹന്നാൻ അവന്റെ ആളുകളെ അവന്റെ അടുക്കലേക്ക് അയച്ചു. യേശു അവരോട് പറഞ്ഞു, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കാകുന്നു. അതവന്റെ ആഗമനത്തിന് മുമ്പായി, അവന്റെ ആദ്യത്തെ ആഗമനത്തിന് മുമ്പായി അവർ പിന്തുടരേണ്ടതായ നേരായ പാത അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിനായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക, ഇത് വിട്ടുകളയരുത്. യേശു പറഞ്ഞു, യോഹന്നാൻ ആ വെളിച്ചമായിരുന്നു. മലാഖി 3, യാതൊരു തെറ്റുമില്ല. ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കോട് കൂടിയ പ്രവാചകൻ ഒരേ ഒരുവൻ മാത്രമായി യേശുവിനെ അവനെ കുഞ്ഞാടായി തിരിച്ചറിഞ്ഞു. പുരോഹിതന്മാർ സംസാരിച്ചു കൊണ്ടിരുന്നതായ മറ്റെല്ലാ കുഞ്ഞാടുകളും അതുപോലെയുള്ള കാര്യങ്ങളും വെറും മൂഢത്തരമായിരുന്നു. ഇവിടെയായിരുന്നു ആ കുഞ്ഞാട്, ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കോട് കൂടിയ മനുഷ്യൻ അതവനായിരുന്നു എന്ന് യേശു പറഞ്ഞു. മലാഖി 3 പറയുന്നു, എനിക്ക് മുമ്പായി വഴി നിർത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. വഴി നിർത്തേണ്ടതിന് അയക്കപ്പെട്ടവൻ ആ സ്ഥലമായി അവനെ തിരിച്ചറിഞ്ഞു. അതവൻ തന്നെയായിരുന്നു. അവിടെ യാതൊരു തെറ്റും പറ്റിയില്ല, അതവൻ തന്നെയായിരുന്നു. അടയാളം അവനെ പിന്തുടരുന്നത് ഞാൻ കണ്ടിരുന്നു, അതവൻ തന്നെയായിരുന്നു എന്ന് ഞാൻ അറിയുന്നു. ഒരു വെളിച്ചം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി അവന്റെ മേൽ വന്നിരുന്നു. അത് സാക്ഷാലുള്ളതായിരുന്നു, അതവനായിരുന്നു. എങ്കിൽ സഹോദര, ഇത് സമാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കിത് പറയാൻ കഴിയും, മലാഖി 4 മറ്റൊരു കഴുകനെ കൂടി നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഒരു വെളിച്ചത്തിന്റെ സ്തംഭം അതിനെ പിന്തുടർന്ന് വന്നിട്ട് ആ കാലത്തെ തെറ്റുപറ്റിയ സഭയെ, അതായത് അവൻ എബ്രായർ 13:8 ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവനെന്ന് കാണിക്കുന്നതിനല്ലേ? മരുഭൂമിയിൽ നിന്ന് മറ്റൊരുവൻ കൂടി പറന്നു വരുമെന്ന് നമ്മോട് വാഗ്ദത്തം ചെയ്തിട്ടില്ലേ? ആമേൻ. അത് കൃത്യമായും ശരിയാണ്. അത് ലൂക്കോസ് 17:30 എത്ര യോജിച്ചും താരതമ്യപ്പെട്ടും പോയിട്ട് അവിടെ മനുഷ്യപുത്രൻ, ആ കഴുകൻ, അവനെ തന്നെ സ്വയം വെളിപ്പെടുത്തുന്നു. അത് സഭാ സംഘടനകളെയും അതുപോലെയുള്ള എല്ലാ ആരാധനാ സ്ഥലങ്ങളെയും ഇല്ലാതാക്കുന്നതിനാകുന്നു. ദൈവം തന്റെ സ്ഥലത്തെ തെരഞ്ഞെടുത്തു. യോഹന്നാൻ പറഞ്ഞു, അവിടെയാകുന്നു അത്. അങ്ങനെ അതിനുശേഷം ഈ കാലത്തേക്ക് വേണ്ടി നമുക്ക് മലാഖി 4 വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അത് മക്കളുടെ ഹൃദയങ്ങളെ യഥാസ്ഥാനത്താക്കുന്നതിനാകുന്നു. അത് അവൻ മരിച്ചിട്ടില്ല എന്ന് പറയുന്നതിനും ഈ കാര്യങ്ങളെല്ലാം മറ്റൊരു കാലത്തേക്കല്ല എന്ന് പറയുന്നതിനുമാകുന്നു. യേശുവിന്റെ നാമത്തിലേക്കുള്ള സ്നാനം പിൻകാലത്തേക്കുള്ളതായിരുന്നില്ല, എന്നാൽ അവൻ ഇന്നും അനന്യനാകുന്നു. ആമേൻ. മറ്റെല്ലാ ആരാധനാ സ്ഥലങ്ങളെയും ഇല്ലാതാക്കി തീർക്കുന്നതിനാകുന്നു. അതാണ് അവസാനത്തെ കാലത്തെ കഴുകൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. അത് ബാക്കിയുള്ളതെല്ലാം വിഡ്ഢിത്തരമാണെന്ന് കാണിച്ചു കൊടുക്കുന്നതാണ്. സഭാ സംഘടനകളെല്ലാം വിഡ്ഢിത്തമാകുന്നു. അവൻ ചെയ്ത അതേ അടയാളത്താൽ അവരെ അത് ചൂണ്ടിക്കാണിക്കുന്നതിനാകുന്നു. അതായത് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഹല്ലേലൂയ. കൂടാതെ വെളിപാട് 4:7 നമുക്ക് 4 ജീവികൾ ഉണ്ടായിട്ട് നാം അതിൽ കൂടെ ഇപ്പോൾ കടന്നുപോയിരിക്കുന്നു. ആദ്യത്തേത് നാം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ നാം കാണുന്നത് സിംഹമായിരുന്നു. അത് ആദ്യത്തെ ജീവിയായിട്ട് പോയി ആ കാലത്തെ വെല്ലുവിളിയെ നേരിട്ടു. യഹൂദയുടെ ഗോത്രത്തിലെ സിംഹമായിരുന്നു. അതിനുശേഷം അടുത്ത ജീവി കടന്നു വന്നു. അങ്ങനെ നാം അടുത്ത ജീവി ഒരു കാളയായി കാണുന്നു. അത് ക്ലേശത്തിന്റെയും ബലിയുടെയും ജീവിയാകുന്നു. റോമൻ കത്തോലിക്ക ഭദ്രാസന പള്ളിയുടെ കാലത്ത് സഭ ചത്തുപോയി. അത് ബലിയായിരുന്നു. അടുത്തതായി വന്നത് ഒരു മനുഷ്യനായിരുന്നു. മനുഷ്യന്റെ മുഖത്തോടു കൂടിയ ജീവിയായിരുന്നു. ആ മനുഷ്യൻ മതപരിഷ്കർത്താക്കളായിട്ട് മനുഷ്യന്റെ വിദ്യാഭ്യാസവും വേദശാസ്ത്രവും അതുപോലെയുള്ള കാര്യങ്ങളുമാകുന്നു. എന്നാൽ അവസാനത്തെ ജീവി അത് പറക്കുന്നതായിട്ട്, അത് അവസാനത്തെ ജീവി വരുന്നതാകുന്നു. വേദപുസ്തകം അതൊരു പറക്കുന്ന കഴുകനായിരുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. പ്രവാചകൻ പറഞ്ഞു, ഈ കാലത്ത് വെളിച്ചമുണ്ടാകും. എന്റെ ആ നാളുകളിൽ വെളിച്ചമുണ്ടാകും. മതപരിഷ്കർത്താക്കളുടെ ഒരു കാലമുണ്ടായിരുന്നു. നിഴൽ മാത്രമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പകലെന്നോ രാത്രിയെന്നോ അതിനെ വിളിക്കാൻ പറ്റുകയില്ല. എന്നാൽ വൈകുന്നേരത്തോ കഴുകന്റെ കാലത്ത്, കഴുകന്റെ കാലത്തോ വെളിച്ചമുണ്ടാകും. മഹത്വത്തിൻ പാത നീ തീർച്ചയായും കാണും. വെള്ളത്തിൻ വഴിയിൽ വെളിച്ചമാകുന്നു. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അടക്കപ്പെട്ടിരിക്കുന്നു. യൗവനക്കാരും വൃദ്ധന്മാരും നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് അനുതപിപ്പീൻ. പരിശുദ്ധാത്മാവ് തീർച്ചയായും സ്നാനപ്പെടുത്തി നിങ്ങളെ ഉള്ളിലാക്കും. കാരണം സന്ധ്യാ വെളിച്ചമെത്തിയിരിക്കുന്നു. ദൈവവും ക്രിസ്തുവും ഒന്നാകുന്നു എന്നത് ഏക സത്യമാകുന്നു. ആമേൻ. സന്ധ്യാസമയത്തോ വെളിച്ചമുണ്ടാകും. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഏകമാത്രമായ ആരാധനാ സ്ഥലം. ഓ, ഈ സന്ദേശം എന്തിലേക്കാണ് വന്നിരിക്കുന്നത്? അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? അവന്റെ കാലത്ത് സന്ധ്യാസമയത്തോ വെളിച്ചമായിരിക്കും. അതെന്തിനാണ്? അത് തന്റെ മക്കളെ തിരികെ വീട്ടിലേക്ക്, വാസ്തവമായ വാഗ്ദത്ത ദേശത്തേക്ക് സ്വാഗതം ചെയ്യുന്നതിനാകുന്നു. അത് ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ കൂടി വഴി നടത്തിയ അതേ അടയാളമായ അഗ്നിസ്തംഭത്താലാകുന്നു. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആരാധനാ സ്ഥലം യേശു ക്രിസ്തുവാകുന്നു. അവിടെയുള്ള ഏകമാത്രമായ സ്ഥലം അതാകുന്നു. രക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി ദൈവം നൽകിയിട്ടുള്ള ഏകനാമം അതാകുന്നു. അത് തന്നെയാണ് അവൻ സ്വർഗത്തിലുള്ള കുടുംബത്തിനും നാമമിട്ടിരിക്കുന്നത്. അത് ഭൂമിയിലാകുമ്പോൾ യേശു ക്രിസ്തുവാകുന്നു. ഓ സഭയെ, ഓ ജനങ്ങളെ, പാപിയായ സ്നേഹിത, യേശു ക്രിസ്തുവിലല്ലാതെ മറ്റു യാതൊന്നിലും നിങ്ങളുടെ വിശ്വാസത്തെ ഇടരുത്. ഒരു പ്രാസംഗികനിലും വിശ്വസിക്കരുത്. നിങ്ങളുടെ രക്ഷയ്ക്കായി മറ്റാരെങ്കിലും വിശ്വസിക്കരുത്. ഏതെങ്കിലും സഭയിലോ ഏതെങ്കിലും മതവിശ്വാസ പ്രമാണങ്ങളിലോ ഏതെങ്കിലും സഭാ സംഘടനയിലോ വിശ്വസിക്കരുത്. യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുക, കാരണം അവൻ ഈ നാഴികയുടെ വെളിച്ചമാകുന്നു. നമ്മുടെ തലകളെ വണങ്ങാം. സന്ധ്യാസമയത്തോ വെളിച്ചമായിരിക്കും. മഹത്വത്തിൻ പാത നീ തീർച്ചയായും കാണും. വെള്ളത്തിൻ വഴിയിൽ ഇന്ന് വെളിച്ചമാകുന്നു. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അടക്കപ്പെട്ടിരിക്കുന്നു. യൗവനക്കാരും വൃദ്ധന്മാരും നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് അനുതപിപ്പീൻ. പരിശുദ്ധാത്മാവ് തീർച്ചയായും സ്നാനപ്പെടുത്തി ഉള്ളിലാക്കും, കാരണം സന്ധ്യാവെളിച്ചം എത്തിയിരിക്കുന്നു. ദൈവവും ക്രിസ്തും ഒന്നാകുന്നു എന്നത് ഏകസത്യമാകുന്നു. ഓ സഹോദര സഹോദരി, നിങ്ങൾ ഇതുവരെയും അനുതപിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇതുവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രിയിൽ അതിന് തുടക്കമിടുമോ? നിങ്ങൾക്ക് അവനെ ആരാധിക്കാൻ കഴിയുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാൻ നിങ്ങൾ ദൈവത്തിനൊരു അവസരം കൊടുക്കുമോ? ഓർക്കുക, അതിനു പുറത്തായി മറ്റ് യാതൊരു സ്ഥലത്തും നിങ്ങളെ കണ്ടുമുട്ടുന്നതിനും നിങ്ങളുടെ ആരാധനയെ സ്വാഗതം ചെയ്യുന്നതിനും ദൈവം വാഗ്ദത്തം ചെയ്തിട്ടില്ല. നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രഹാം, ഞാൻ എനിക്ക് കഴിയാവുന്നത്രയും സത്യസന്ധമായി ആരാധിക്കുന്നു എങ്കിൽ, അതുപോലെ കായനും ചെയ്തിരുന്നു. അവനും ഹാബേൽ ചെയ്തപോലെ തന്നെ എല്ലാ രീതിയിലും വഴിപാട് കഴിച്ചിരുന്നു. എന്നാൽ അതൊരു തെറ്റായ വഴിപാടായിരുന്നു. നിങ്ങൾ പള്ളിയിൽ പോകുകയും നിങ്ങളുടെ ദശാംശം കൊടുക്കുകയും ഒരു ക്രിസ്ത്യാനിയായിട്ട് നിങ്ങൾ കടപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ജോലി നിർവഹിക്കുകയും അത് മറ്റേതൊരു പുരുഷനെയും സ്ത്രീയെയും പോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിരിക്കും. ഞാൻ ഏകദേശം 30 വർഷങ്ങളോളമായിട്ട് ഇതേ സന്ദേശത്തെ എടുത്ത് നിലവിളിച്ചുകൊണ്ട് ഇവിടെ ഈ നഗരത്തിന് ചുറ്റുമായി പോയിരിക്കുന്നു. എനിക്ക് പ്രായമേറിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് അധിക നാളുകൾ നിങ്ങളോടൊപ്പമായിരിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഓർക്കുക, ന്യായവിധിയുടെ നാളിലേക്ക് എന്റെ ശബ്ദം രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് നിങ്ങൾക്കെതിരായിട്ട് സംസാരിക്കും. ദൈവം തന്റെ നാമത്തെ സ്ഥാപിച്ച ഒരേ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ. അതൊരു സഭയിലല്ല, എന്നാൽ യേശുവിലാകുന്നു. ആരാധനയ്ക്കായി ഒരേ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ. നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഒരേ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ. അത് വാത്സല്യവാനായ യേശു ക്രിസ്തുവിലാകുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഒരു സഭയോ ഒരു മതവിശ്വാസ പ്രമാണമോ മറ്റു യാതൊന്നുമില്ല. യേശു ക്രിസ്തു മാത്രമാകുന്നു. അതുകൊണ്ട് മക്കളുടെ ഹൃദയങ്ങളെ യഥാസ്ഥാനത്താക്കുന്നതിന്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിലേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുവരുന്നതിന് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്ന ഈ നാഴികയിലേക്കുള്ള സന്ദേശം ഇതാകുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളത് സ്വീകരിക്കില്ലേ? അതേസമയം നമ്മുടെ തലകളെ വണങ്ങാം. പ്രാർത്ഥനയിൽ ഓർക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ കൈകൾ ഉയർത്തുമോ? നമുക്ക് വേദിയിലേക്ക് വിളിക്കാൻ കഴിയുകയില്ല, കാരണം വളരെയധികം തിരക്കാകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്റെ ഇടതുവശത്തായിട്ട് 300 പേരോളമുണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. ഇപ്പോൾ എന്റെ വലത്തായിട്ട് നിങ്ങൾ കൈകൾ ഉയർത്തിക്കൊണ്ട് ഞാനും ഓർക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമോ? അവിടെ 150 അതിൽ കൂടുതലോ എന്റെ വലതുഭാഗത്തായിട്ടുണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. നമുക്കിവിടെ താഴെയായിട്ട് ഒരു വലിയ വെള്ളം നിറഞ്ഞ കുളമുണ്ട്. പാസ്റ്റർ, ഒരു നല്ല പാസ്റ്ററായ സഹോദരൻ ഓർമാനവിൽ നിങ്ങളിവിടെ ചുറ്റുമായി കാണുകയും കണ്ടുമുട്ടുകയും ചെയ്യുന്ന ഈ മനുഷ്യരുമായിട്ട് സഹകരിച്ചു പോകുന്നു. എല്ലാ ദിവസവും എല്ലാ രാത്രിയും എല്ലാ നാഴികയിലും അനുദപിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അതെല്ലായ്പ്പോഴും കാത്തിരിക്കുന്നു. നിങ്ങൾ ആ കൽപ്പന അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ദൈവത്തിന്റെ ആ ഒരു വാഗ്ദത്തത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ സത്യസന്ധരാണെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കും. ആരാധനയ്ക്കായി ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതൊരു കൂടാരത്തിലല്ല, അത് ക്രിസ്തുവിലാകുന്നു. നാം അവനിൽ എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്ഥാനപ്പെട്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ കൈകൾ ഉയർന്നിരിക്കുമ്പോൾ ആ കരങ്ങൾക്ക് കീഴിലുള്ള ഹൃദയങ്ങളിൽ എന്താണുള്ളത് എന്നത് സൂചിപ്പിക്കുന്നു. അത് തീർച്ചയായും നിന്നിൽ നിന്നും അവർക്ക് സഹായം വേണമെന്നുള്ളതിന്റെ ഒരു ദൃഢവിശ്വാസമാകുന്നു. പിതാവേ, അവർ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്റെ വചനത്തെ ഉദ്ധരിക്കാൻ പോകുകയാണ്.
You said, he that heareth my word
നീ പറഞ്ഞു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. പിതാവേ, നഗരത്തിൽ നിന്നും കുറച്ചാഴ്ചകൾ പുറത്തേക്ക് പോയിട്ട് തിരികെ വന്ന് ഈ വ്യക്തി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ പൊയ്ക്കഴിഞ്ഞിരിക്കുന്നു. ശരിയെങ്കിൽ അവരെക്കുറിച്ച് എന്താകുന്നു? അവരും പൊയ്ക്കഴിഞ്ഞിരിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, ഓരോരുത്തരായി ഞങ്ങൾ വിളിക്കപ്പെടുന്നു. ഓരോരുത്തരായി ഞങ്ങൾക്ക് ആ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ട് മരണത്തിന്റെ നിഴലിന്റെ താഴ്വരയിൽ കൂടി കടന്നു പോകേണ്ടിയിരിക്കുന്നു. മർത്യരായി ഞങ്ങൾക്ക് അത് കടമപ്പെട്ടിരിക്കുന്നതാകുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ നിന്റെ അപേക്ഷയെ നീ ഞങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു. അതായത്, ഞങ്ങൾ അവനിൽ വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ സ്നാനപ്പെട്ടാൽ നീ ഞങ്ങളെ നിന്നിലേക്ക് സ്വീകരിക്കും. അപ്പോൾ ഞങ്ങൾ ഈ ദേഹത്തിലായിരിക്കും. അത് ക്രിസ്തുവിന്റെ ദേഹമാകുന്നു, അതൊരു സഭയിലല്ല. എന്നാൽ ക്രിസ്തുവിന്റെ ദേഹത്തിലേക്കാകുന്നു. ആ ദേഹം നേരത്തെ ന്യായവിധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിന് ന്യായവിധിയിൽ വരേണ്ട ആവശ്യമില്ല. ദൈവം തന്റെ പ്രകോപത്തെ ആ ദേഹത്തിലേക്ക് പ്രവഹിച്ചിട്ട് ആ ദേഹം പാപത്തിൽ നിന്നും സ്വതന്ത്രമായിരിക്കുന്നു. അങ്ങനെ നാം അവനിലായിരിക്കെ അവൻ നമുക്ക് വേണ്ടി മരിച്ച തന്റെ പ്രായശ്ചിത്തത്തിൽ കൂടെ അവൻ നമ്മെ പാപത്തിൽ നിന്നും സ്വതന്ത്രമാക്കിയിരിക്കുന്നു. അവിടെ നമുക്ക് തമ്മിൽ തമ്മിൽ കൂട്ടായ്മ ഉണ്ടായിരിക്കുകയും ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപത്തിൽ നിന്നും മലിനതയിൽ നിന്നും നമ്മെ വെടിപ്പാക്കി സൂക്ഷിക്കുന്നു. പിതാവായ ദൈവമേ, നീ ഇവരിൽ ഓരോരുത്തരെയും നിന്റെ രാജ്യത്തിലേക്ക് എടുക്കണമേ. ദൈവമേ, ഇത് അനുവദിച്ചേരണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്നും ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ നീ ഇടയാക്കരുതേ. അതൊരാൺകുട്ടിയായാലും അല്ലെങ്കിൽ പെൺകുട്ടിയായാലും പുരുഷനായാലും അല്ലെങ്കിൽ സ്ത്രീയായാലും അതിനിടയാക്കരുതേ. കർത്താവേ, എന്റെ സ്വന്തക്കാരായ ചില ആളുകളും ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. അവർ ഇന്ന് രാത്രിയിൽ രക്തത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നു. എന്റെ പിതാവിന്റെ വാക്കുകളെ എത്ര നന്നായി എനിക്ക് ഓർക്കാൻ കഴിയും. സ്നേഹവാനായ ദൈവമേ, അവരിലൊരാൾ പോലും നഷ്ടപ്പെടുവാൻ നീ ഇടയാക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇത് അനുവദിച്ചേരണമേ. ഞാനിപ്പോൾ എന്റെ പക്കൽ എന്നിൽ വിശ്വസിക്കാനുള്ള സകലതുമായി ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുകയും കൂടാതെ ഫോണുമായി അങ്ങ് ദൂരെ ബന്ധപ്പെട്ടിട്ടുള്ള എന്റെ സഹോദരന്മാരുടെയും എന്റെ സഹോദരിമാരുടെയും എന്റെ സ്നേഹിതന്മാരുടെയും മേൽ നീ പ്രവർത്തിക്കണമേ. പൂർവ്വതീരത്ത് നിന്നും പശ്ചിമതീരം വരെ വളരെയധികം വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ കൂടി അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, ഇതിനപ്പുറയുള്ള മരുഭൂമിയും കടന്ന് ട്യൂസോൺ വരെയും ഞാൻ പ്രാർത്ഥിക്കുന്നു. കാലിഫോർണിയയിലും അങ്ങ് നവദ വരെയും ഇദാഹോയും കൂടാതെ പൂർവ്വ ദിശയ്ക്ക് ചുറ്റുമായി ടെക്സസ് വരെയും ഈ ക്ഷണനം നൽകിയിരിക്കെ ജനങ്ങൾ ചെറിയ പള്ളികളിലും ഇന്ധനം നിറയ്ക്കുന്നിടത്തും അവരുടെ വീടുകളിലും ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. ഓ ദൈവമേ, ആ നഷ്ടപ്പെട്ട മനുഷ്യനോ അല്ലെങ്കിൽ സ്ത്രീയോ ആൺകുട്ടിയോ അല്ലെങ്കിൽ പെൺകുട്ടിയോ ഈ നാഴികയിൽ തന്നെ അങ്ങയുടെ അടുക്കല താനിടയാക്കണമേ. ഇപ്പോൾ തന്നെ ഇത് അനുവദിക്കണമേ. ഇപ്പോൾ അതിനുള്ള സമയമായിരിക്കെ അവർ ഈ സുരക്ഷിത സ്ഥാനം കണ്ടുപിടിക്കട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഭിത്തിയിലെ കൈയെഴുത്ത് ഞങ്ങൾ കാണുമ്പോൾ ഭൂമി വിവശതയിലായിട്ട് അതിന്റെ വീണ്ടെടുപ്പിന്റെ സമയം സമീപിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിന്റെ ഒരു ഭാഗം മുങ്ങിക്കൊണ്ടിരിക്കുന്നു. മറ്റേ ഭാഗം യേശു മുൻകൂട്ടി വരുമെന്ന് വാഗ്ദത്തം ചെയ്ത പോലെ ഉരുളുകയും ഭൂകമ്പത്താൽ തകർന്നുകൊണ്ടിരിക്കുകയുമാകുന്നു. കർത്താവെ, അവർക്ക് വേണ്ടി അത് അധികം നീണ്ടുപോകാനിടയാക്കരുതേ. അവരിപ്പോൾ തന്നെ അത് സ്വീകരിക്കാനിടയാക്കണമേ. കാരണം ഞങ്ങൾ അവരെ ഈ സുവിശേഷത്തിന്റെ ട്രോഫികളായി നിനക്ക് സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ അവനെ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? എന്റെ ഇടതുവശത്തുള്ളവർ കൈകൾ ഉയർത്തട്ടെ. വലതുഭാഗത്ത് എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് കാണാൻ കഴിയാവുന്നിടത്തോളം എല്ലാവരും തന്നെയാകുന്നു. സ്നേഹിതരെ, സത്യം അതാകുന്നു. അത് സത്യമാണെന്ന് ദൈവം അറിയുന്നു. ഇപ്പോൾ അവനിലായിരിക്കെ, അവന്റെ ഉള്ളിലായിരിക്കെ, അവൻ മരിച്ചിട്ടുള്ള സകലത്തിനും നമുക്ക് പ്രവേശനമുണ്ട്. അവൻ എന്തിനുവേണ്ടിയാണ് മരിച്ചത്? അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പണേലുകളാൽ നമുക്ക് സൌഖ്യം വന്നുമിരിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അവന്റെ പ്രായച്ചിത്തത്തിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള സൌഖ്യത്തിൽ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ ഇടയിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ടോ? അവരവരുടെ കൈകൾ ഉയർത്തുമോ? ഇടത്തായാലും വലത്തായാലും രോഗികളുടെ വലിയ തിരക്കാകുന്നു. എനിക്ക് പ്രാർത്ഥനയുടെ നേരെ വിളിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ നോക്കൂ, എന്റെ പക്കൽ പ്രസംഗപീഠത്തിലേക്ക് കടന്നു വരാൻ പറ്റുകയില്ല. അത് ചെയ്യുന്നതിന് യാതൊരു മാർഗവുമില്ല. അവർക്ക് താഴെയുള്ള കൂടാരത്തിലും പള്ളികളിലും മറ്റ് സ്ഥലങ്ങളിലും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥനാ യോഗങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. അവിടെ വിശ്വാസികളായി എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. ശരി, ഞാൻ നിങ്ങൾക്ക് ക്രിസ്തുവായ വചനത്തെ ഉദ്ധരിക്കാൻ പോവുകയാണ്. യേശുവിന്റെ ലോകത്തോടുള്ള അവന്റെ അവസാനത്തെ ഉത്തരവ്, അത് സഭയോടുള്ള ഉത്തരവ് എന്ന് പറയുന്നതാണ് ശരി. അവൻ ഇപ്രകാരം പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൌഖ്യം വരും. അത് സത്യമാണെന്ന് എത്ര പേർക്കറിയാം? മർക്കോസ് 16 പറയുന്നു. എങ്കിൽ ആമേൻ പറയുക. ശരി, ഒരു വിശ്വാസിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആരുടെയെങ്കിലും മേൽ നിങ്ങൾ കൈവയ്ക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആരുടെയെങ്കിലും മേൽ നിങ്ങൾ കൈവയ്ക്കുക മാത്രം ചെയ്യുക. എന്നിട്ട് ഓരോരുത്തരും മറ്റൊരാൾക്ക് വേണ്ടി ഓരോ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ചുറ്റുമായി നിൽക്കുന്ന ആരുടെയെങ്കിലും മേൽ നിങ്ങളുടെ കൈകൾ വയ്ക്കുക. കർത്താവേ, എന്റെ മുമ്പിൽ ഇതാ ഒരു പെട്ടി നിറയെ തൂവാലകൾ, ചെറിയ തുണി കഷണങ്ങൾ വെച്ചിരിക്കുന്നു. ആരോ പ്രായം ചെന്ന അമ്മ എവിടെയോ മരിക്കാറായി കിടക്കുകയോ ഒരു പിഞ്ചു കുഞ്ഞ് മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയോ അതുപോലെ രോഗികളായവർ എല്ലായിടത്തുമാകുന്നു. അവർ പൗലോസിന്റെ മെയ്മേൽ നിന്നും റൂമാലും ഉത്തരീയവും എടുത്തിരുന്നു എന്ന് ഞങ്ങൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് ചെന്ന് രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികളും ദുരാത്മാക്കളും അശുദ്ധാത്മാക്കളും അസുഖങ്ങളും രോഗങ്ങളും ജനങ്ങളെ വിട്ടുമാറുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കർത്താവെ, ഞങ്ങൾ വിശുദ്ധ പൗലോസല്ല എന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ നീ ഇപ്പോഴും ദൈവത്തിന്റെ ആരാധനയ്ക്കായി ഒരുക്കപ്പെട്ട സ്ഥലമായി യേശു തന്നെയായി അവശേഷിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ ഇപ്പോൾ ഈ ജനങ്ങൾ ഇന്നവരുടെ അതേ വിശ്വാസത്തെ അന്നവർ ചെയ്ത പോലെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും നീ അവർക്ക് അതിനൊരു വഴി ഒരുക്കിക്കൊടുത്തിരിക്കുന്നു. ഞാൻ എന്റെ കൈകളെ ഈ തൂവാലകളുടെ മേൽ വെച്ചുകൊണ്ട് അപേക്ഷിക്കുന്നു. ഈ തൂവാലകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ ജനങ്ങളുടെ മേൽ വെക്കുമ്പോൾ രോഗങ്ങളും പീഡകളും അവരുടെ ദേഹങ്ങളിൽ നിന്ന് വിട്ടുപോകാനിടയാക്കണമേ. ഇപ്പോൾ ഇസ്രായേൽ മിസ്രയീം വിട്ട് പുറത്തു വരുമ്പോൾ അവരവരുടെ കർത്തവ്യ നിർവഹണത്തിലായിരുന്നു എന്ന് നമ്മോട് പറയപ്പെട്ടിരിക്കുന്നു. അവരവരുടെ വാഗ്ദത്ത ദേശത്തേക്കുള്ള വഴിയിലായിരുന്നു. ചെങ്കടൽ അവരുടെ വഴിയിൽ കടന്നു വന്നു. അപ്പോൾ ദൈവം അഗ്നിസ്തംഭത്തിൽ കൂടെ താഴേക്ക് നോക്കുകയും സമുദ്രം ഭയപ്പെട്ട് ഉരുണ്ട് പിന്മാറുകയും ഇസ്രായേൽ വാഗ്ദത്ത ദേശത്തേക്ക് കടന്നുപോകുകയും ചെയ്തു. ഓ ദൈവമേ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി ഇന്ന് രാത്രിയിൽ താഴേക്ക് നോക്കിയിട്ട് രോഗങ്ങൾ പിന്നോട്ട് മാറാനും സാത്താൻ പുറത്താക്കപ്പെടാനും ഇടയാക്കണമേ. അങ്ങനെ ജനങ്ങൾ നല്ല ആരോഗ്യത്തിന്റെയും ശക്തിയുടെയും വാഗ്ദത്തത്തിലേക്ക് കടന്നുപോകാനിടയാക്കുകയും ചെയ്യണമേ. അതിനെക്കുറിച്ച് ദൈവം, നീ സകലത്തിലും സുഖമായും ശുഭമായും ഇരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കർത്താവായ യേശുവെ, ഈ ജനങ്ങൾ അവരുടെ കൈകൾ മറ്റൊരാളുടെ മേൽ വെച്ചിരിക്കുന്നത് നീ കാണുന്നുവല്ലോ. അവരവരുടെ വിശ്വാസത്തെ നീ പറഞ്ഞിട്ടുള്ള വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കും എന്ന കാര്യത്തിൽ ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നു. അവർ തമ്മിൽ അവരുടേതായ സ്വന്തം രീതിയിൽ പ്രാർത്ഥിക്കുന്നു. അടുത്തു നിൽക്കുന്ന വ്യക്തി മറ്റൊരാൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ, ഈ വെല്ലുവിളി നേരിടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതായത് സാത്താൻ, ആ വലിയ കബളിപ്പിക്കലുകാരൻ, അവന് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ യാതൊരു അധികാരവുമില്ല. അവനൊരു തോൽക്കപ്പെട്ട വ്യക്തിയാകുന്നു. യേശു ക്രിസ്തു ആരാധനയുടെ ഏകമാത്രമായ സ്ഥലവും ഏകസത്യനാമവുമായവൻ കാൽവരിയിൽ അവനെ തോൽപ്പിച്ചിരിക്കുന്നു. അവന്റെ രക്തത്തെ ഞങ്ങളിപ്പോൾ അവകാശപ്പെടുന്നു. അതായത് അവൻ സകല രോഗങ്ങളെയും സകല വ്യാധിയെയും തോൽപ്പിച്ചിരിക്കുന്നു. ഞാൻ സാത്താനോട് ഈ ജനങ്ങളെ വിട്ടുപോകുന്നതിന് ആജ്ഞാപിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ജനങ്ങളിൽ നിന്ന് പുറത്തു കടന്നുവന്ന് അവരെ സ്വതന്ത്രമാക്കുന്നതിന് ഇടയാക്കണമേ. എഴുതപ്പെട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അവരുടെ രോഗശാന്തി അംഗീകരിക്കുക. നിങ്ങളുടെ സാക്ഷ്യത്തെ നിങ്ങളുടെ കാലിൽ എഴുതേറ്റുന്നുകൊണ്ട് പറയുക, ഞാനിപ്പോൾ എന്റെ രോഗശാന്തിയെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അംഗീകരിക്കുന്നു. നിങ്ങളുടെ കാലുകൾ എഴുന്നേറ്റ് നിൽക്കുക. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അവിടെയാകുന്നു നിങ്ങൾ മുണന്തരും മറ്റുള്ളവരും എഴുന്നേറ്റ് നടക്കുന്നത് ശ്രദ്ധിക്കുക. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അതാകുന്നു ഇത്. വിശ്വസിക്കുക മാത്രം, അവനിവിടെ സന്നിഹിതനാകുന്നു. എത്ര അത്ഭുതകരമാകുന്നു. ശ്രോതാക്കളുടെ ഇടയിൽ പുറത്തുള്ളവർ, കമ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ, നിങ്ങളിത് കണ്ടിരിക്കണം. എനിക്കറിയാവുന്നിടത്തോളം ഇവിടെയുള്ള സകല മനുഷ്യരും അല്ലെങ്കിൽ മിക്കവാറും എല്ലാവരും തന്നെ ഈ സമയത്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഓ, എന്തൊരു അത്ഭുതകരമായ സമയമാകുന്നു. കർത്താവിന്റെ സാന്നിധ്യമാകുന്നു. അത് തന്നെയാകുന്നു. കർത്താവിന്റെ സാന്നിധ്യമുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്, അവിടെ വിമോചനമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സ്വതന്ത്രരാക്കുന്നു. ഇപ്പോൾ അവൻ നമ്മെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. നാം അത് വിശ്വസിക്കുന്നു. അവൻ നമ്മെ രക്ഷിച്ചിരിക്കുന്നു. നാം അത് വിശ്വസിക്കുന്നു. സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് കുളം തയ്യാറാണ്. ഏത് സമയത്തും ഏത് നാഴികയിലും നിങ്ങൾ വരാൻ ആഗ്രഹിക്കുമ്പോൾ ആരെങ്കിലും അവിടെ നിങ്ങളെ പരിപാലിക്കുന്നതിനുണ്ടായിരിക്കും. ഇപ്പോൾ നാം സമാപിപ്പിക്കുന്നതിന് മുമ്പായി നാം സഭയുടെ ഒരു സ്തുതിഗീതം പാടിയിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനവനെ സ്നേഹിക്കുന്നു, ഞാനവനെ സ്നേഹിക്കുന്നു, അവൻ എന്നെ മുൻ സ്നേഹിച്ചതാൽ. നമ്മുടെ കൈകളെ ഉയർത്തി നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് പാടാം. നാം രാവിലെ 9:30 ഇതേ കെട്ടിടത്തിൽ വെച്ച് എന്നെ വീണ്ടും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു. അത് വിവാഹവും വിവാഹമോചനവും എന്ന വിഷയത്തിനാകുന്നു. ശരി, നമുക്കിപ്പോൾ ഒരുമിച്ച് പാടാം. ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഈ മഹത്തായ ശ്രോതാക്കളുടെ സംഘം അതിപ്പോൾ പാടട്ടെ. അങ്ങ് ദൂരത്തായി കമ്പിയുമായി ബന്ധപ്പെട്ടവരും പാടട്ടെ.
ബികോസ് ഹീ ഫർസ്റ്റ്
അവൻ എന്നെ മുൻ സ്നേഹിച്ചതാൽ. വിലയ്ക്ക് വാങ്ങി എൻ രക്ഷയെ. കാൽവരിയിലെ മരത്തിൽ എവിടെയാണത് നടന്നത്? കാൽവരിയിലെ മരത്തിൽ. നാം ഇത് വീണ്ടും പാടുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആരുടെയെങ്കിലും കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് തീർത്ഥയാത്രക്കാര, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുക. ഞാൻ അവൻ എന്നെ മുൻ സ്നേഹിച്ചതാൽ വിലയ്ക്ക് വാങ്ങിയൻ രക്ഷയെ. ഓ, നിങ്ങളവനെ സ്നേഹിക്കുന്നില്ലേ? അവൻ അത്ഭുതവാനല്ലേ? അവൻ നിങ്ങളുടെ മറവിട സ്ഥാനമാണോ? അവൻ ക്ഷീണിച്ച ദേശത്ത് പാറയും കൊടുങ്കാറ്റിൽ അഭയവും എനിക്കറിയാവുന്ന ഏക സങ്കേതവും അവനാകുന്നു. ആ കാരണത്താൽ എന്റെ വിശ്വാസം അങ്ങേ നോക്കുന്നു. കാൽവരിയിലെ കുഞ്ഞാടെ, ദിവ്യരക്ഷിതാവേ, ഇപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എൻ ദോഷമെല്ലാം എടുത്തു മാറ്റണമേ. ഈ നാൾ തൊട്ട് എന്നെ മുഴുവൻ അങ്ങയുടേതാക്കണമേ. നാം ഇത് പാടുമ്പോൾ നമ്മുടെ കൈകളെ ഉയർത്താം. എൻ വിശ്വാസം അങ്ങയെ നോക്കുന്നു. കാൽവരിയിലെ കുഞ്ഞാടെ, ഓ ദിവ്യരക്ഷിതാവേ, ഇപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എൻ ദോഷമെല്ലാം എടുത്തു മാറ്റണമേ. ഓ, ഈ നാൾ തൊട്ട് എന്നെ മുഴുവനും അങ്ങയുടേതാക്കണമേ. നാം ഇത് മൂളിപ്പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലകളെ
മണങ്ങാം.
ദുരിതത്തിൻ ദുർഘടം ഞാൻ ചവിട്ടിക്കയറുമ്പോൾ, ദുഃഖമെൻ ചുറ്റുമായി വ്യാപരിക്കുമ്പോൾ, നീ എൻ വഴികാട്ടിയാകണമേ. ഇരുട്ടിനെ പകലാക്കണമേ എന്ന് അപേക്ഷയാകുന്നു. ദുഃഖവും കണ്ണുനീരും തുടച്ചു മാറ്റണമേ. നിൻ സമീപത്തു നിന്ന് മലയാൻ, ഞാൻ ഒരിക്കലും ഇടയാകരുതേ. ഇപ്പോൾ നിങ്ങളുടെ തലകൾ വണങ്ങിയിരിക്കുമ്പോൾ നമ്മളുടെ സ്നേഹവാനായ പാസ്റ്റർ സഹോദരൻ ഓർമാനുവൽ ശ്രോതാക്കളെ വിട്ടയക്കുന്നതാണ്.